നന്ദി സൗരനേവിൽ. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നിവിടെ കൂടാരത്തിലായിരിക്കുന്നതിനാൽ നന്നായി തോന്നുന്നു. ഇന്ന് രാവിലെ നേരം സംസാരിക്കാനായി സഹോദരൻ നേവിലെ കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ രാത്രിയിലെ ശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് ഞാൻ ഇന്ന് രാവിലെ സമയത്തേക്കുള്ള ഒരു സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടി നോക്കി. അപ്പോൾ കർത്താവിന് ഇഷ്ടമെങ്കിൽ ഈ സൺഡേ സ്കൂൾ നമുക്കൊരു പാഠം കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ ഞാൻ ഇതുമായി ഇടപഴകിയിട്ട് ഏകദേശം രണ്ടാഴ്ചയോളം വരും. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അരങ്ങിലായിരുന്നു ഞാൻ. വളരെ ക്ഷീണിതനായി ഇനി ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ മാനസികമായി തളർന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരല്പം വിശ്രമത്തിനായി കടന്നു വന്നിരിക്കുന്നു. കെൻഡുക്കിയിലെ വോൾഫ് ക്രീക്ക് ഡാമിലേക്ക് പോകാൻ ഞാൻ ഏകദേശം 3 ദിവസമെടുത്തു. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ ചിന്തിച്ചു, ഓ എനിക്കിപ്പോൾ എത്ര നന്നായി അനുഭവപ്പെടുന്നു. ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ എനിക്ക് അഭിമുഖീകരിച്ച് പരിഹരിക്കാനായിട്ടുണ്ടായിരുന്ന ആദ്യ കാര്യം സർക്കാരുമായിട്ടുള്ള ഒരു ഇൻകം ടാക്സിന്റെ വിഷയമായിരുന്നു. എനിക്ക് അതിന്റെ ആരംഭത്തിലേക്ക് വീണ്ടും പോകേണ്ടതായിട്ട് വന്നു. ആയതിനാൽ എനിക്കതിൽ നിന്നും മോചനം ലഭിക്കാനായി 1-2 ആഴ്ചകൾ വേണ്ടിവരുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ മിനിസ്ട്രിയിൽ ഇപ്പോൾ മാറ്റം വരാൻ പോവുകയാണ്. നിശ്ചയിച്ചു കഴിഞ്ഞ യോഗങ്ങൾ ഒന്നും തന്നെ എനിക്കില്ല. ആ കാരണത്താലാണ് വരാനിരിക്കുന്ന കുറച്ചാഴ്ചകളിലേക്ക് ഞാൻ വശത്തേക്ക് തിരിഞ്ഞ് ചിന്തിച്ചും വിശ്രമിച്ചും കൊണ്ട് പൂർണ്ണ വിശ്രമമെടുത്ത് കർത്താവിനായി കാത്തിരിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളിൽപ്പെട്ട അനേക ജനങ്ങൾ, പണ്ട് മുതലേ ഞങ്ങളോടൊപ്പമുള്ളവർ, കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നു. അവൻ ചെയ്യുമെന്ന് പറഞ്ഞ ഓരോ കാര്യവും എല്ലായ്പ്പോഴും അവൻ അങ്ങനെ തന്നെ നിറവേറ്റുന്നു. ഓർക്കൂ, നാം ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ സഭയിൽ വച്ച് നാം കൂടാരത്തിന് മൂലക്കല്ലിടുന്ന രാവിലെ സമയം അവൻ എങ്ങനെയാണ് എന്റെ ബൈബിളിന്റെ ആദ്യ പേജിൽ എഴുതിയിരുന്നു. അതെഴുതി അവിടെ കല്ലിന്മേൽ പതിപ്പിച്ചു. അന്ന് രാവിലെ നേരത്തെ ആ മഹത്തായ ദർശനത്തിൽ പറഞ്ഞു, ഇതല്ല നിന്റെ കൂടാരം. ഞാൻ ചോദിച്ചു, അതെവിടെയാണ് കർത്താവെ? അവനെന്നെ ആകാശത്തിന് മുകളിലായിരുത്തി. അപ്പോൾ ഒരു ശബ്ദമുണ്ടായി. നോക്കുമ്പോൾ വൃക്ഷങ്ങളെയും അവയിലെ ഫലങ്ങളും മറ്റും പോലെ ആ 3 കുരിശുകളെയും ഞാൻ കണ്ടു. ആ ദർശനം എന്താകുന്നു നിങ്ങളറിയുന്നു. അത് വർഷങ്ങളോളം തന്നെ എഴുതപ്പെട്ടിരുന്നു. കർത്താവ് അരുളി ചെയ്തത് മുൻകൂട്ടി പറഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞതായി എഴുതിയിരുന്ന ഒരു പഴയ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തെടുത്ത് വായിച്ചിരുന്നു. അതിൽ ജെഫർസൺ വില്ലയിലെ ഈ വീർപ്പ് മുട്ടലിനെയും എങ്ങനെയാണ് യുദ്ധമുണ്ടാകുന്നതെന്നും പറഞ്ഞിരുന്നത് അവയെല്ലാം ശരിയായി സംഭവിച്ചിരുന്നു. ആ മഹത്തായ പ്രവചനങ്ങളിലൊന്നിലെ വെറും 2 കാര്യങ്ങൾ അവശേഷിക്കുന്നു. അത് കാഴ്ചയിൽ മുട്ടയുടെ ആകൃതിയിലും റിമോട്ട് കൺട്രോളിനാളെ നിയന്ത്രിക്കപ്പെടുന്ന കാറുകളാണ്. നിങ്ങൾക്കവയെ ഓടിക്കേണ്ടത് മാത്രം, അത് തന്നെത്താൻ അതിനെ നിയന്ത്രിക്കും. അത് കഴിഞ്ഞൊരു മഹത്തായ സ്ത്രീ എഴുന്നേൽക്കും. കാരണം അമേരിക്ക സ്ത്രീകളുടെ ഒരു രാജ്യമാകുന്നു. മാത്രമല്ല അത് പ്രസിഡന്റോ അങ്ങനെയുള്ള മറ്റൊന്നോ ആയിട്ട് രാജ്യത്ത് അങ്ങനെ ഒരു മഹത്തായ സ്ത്രീ എഴുന്നേൽക്കും. അത് കഴിയുമ്പോൾ ഒരു സമ്പൂർണമായ ഉന്മൂലനം കടന്നുവരും. പിന്നെ മുഴുവൻ ദേശവും തുടച്ചു മാറ്റപ്പെടും. അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞത് കർത്താവല്ല, സ്ത്രീയെ പറ്റിയുള്ളത്. അത് കർത്താവായിരുന്നു. എന്നാൽ 1933 ലോകത്തിന് 77 മുമ്പ് തന്നെ സമ്പൂർണ്ണ ഉന്മൂലനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഇന്നവർക്കുണ്ടായിരിക്കുന്നത് പോലെ തന്നെ അന്നവർക്ക് ഉന്മൂലം ചെയ്യാനാകുന്ന ഒന്ന് കിട്ടിയിരുന്നോ എന്നെനിക്കറിയില്ല. എന്നാൽ രാജ്യം പൂർണ്ണമായും ഉന്മൂലം ചെയ്യപ്പെട്ടതായാണ് ഞാൻ കണ്ടത്. മരങ്ങളുടെ കുറ്റികളും അങ്ങനെയുള്ളവയും മാത്രമേ അവശേഷിക്കുന്നതായി കണ്ടുള്ളൂ. അങ്ങനെ അത് അതിന്റെ വഴിയിലാകുന്നു. അവൻ തിരുവചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കും പോലെ തന്നെ, അവൻ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റുള്ളവയെല്ലാം സംഭവിച്ചെങ്കിൽ അതും സംഭവിക്കും. ക്രിസ്തു ആദ്യ പ്രാവശ്യം വന്നെങ്കിൽ 2 പ്രാവശ്യവും വരും. അതുമാത്രമല്ല, അവൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യും. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നാം അറിയുന്നു, ഒരു രാജ്യമായി സഭാ മേഘങ്ങളിലേക്ക് ലളുക്കപ്പെടലേക്ക് പുറപ്പെടാൻ പോകുന്നത് പോലെ നമ്മുടെ സംഖ്യ വിളിക്കാറായി എന്ന് തോന്നുന്നു. നാം കാലത്തിലെ ഈ ദിവസത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് ഏതൊരു സാധാരണക്കാരന്റെയും മിനിസ്റ്ററുടെയും ഹൃദയത്തെ ചലിപ്പിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതു കാലത്തേക്കാളും ഇതൊരു മഹത്തായ കാലമാകുന്നു. അത് ശരിക്കും ഇപ്പോഴാകുന്നു. അത് സഭയ്ക്കാണ്. അതിനാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ വാസ്തവമായും ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ കണ്ടത് കൂടാരത്തിൽ അവർക്കതുണ്ടാകുന്നതായി ഞാൻ കണ്ടു. സഭയിൽ ബോർഡിലേക്കോ മറ്റോ ഉള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതായി ഞാൻ കണ്ടു. മാത്രമല്ല ഒരു ചെറിയ ഉണർവ്, സഭയ്ക്കൊരു ചെറിയ യോഗവും ആവശ്യമായിരുന്നു. നിങ്ങളെല്ലായ്പ്പോഴും എന്നോട് ദയയുള്ളവരും എന്നെ അനുഗ്രഹിക്കുന്നവരുമാകുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനാൽ നിങ്ങൾക്കൊരനുഗ്രഹമായി കാണപ്പെട്ടിരുന്നു. ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നതും എനിക്കൊരനുഗ്രഹമായി കാണുന്നു എന്നത് വളരെ തീർച്ചയാണ്. ഞാനത് ദൈവത്തിൽ നിന്നും കാണുന്നത് പോലെ ഞാൻ എന്തു പറഞ്ഞാലും അത് സത്യമാണ്. നിങ്ങളെല്ലായ്പ്പോഴും സ്വീകരിക്കുന്നു. ഞാൻ ഞാൻ അതിനെ വിലമതിക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ കടന്നുവന്ന് ഇലക്ഷനും മറ്റും നടത്തുകയും നമ്മുടെ സഭയുടെ ബോണിനെ മറ്റും നേരെയാക്കാനുണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് കഴിയുമ്പോൾ അപ്പോൾ പിന്നെയും വീണ്ടും സുവിശേഷ വയലിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം വിശ്രമിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനെ നിങ്ങളുടെ ഇടയിൽ തന്നെ വെച്ചുകൊള്ളുക. ഇത് പുറമെയുള്ളവർക്ക് വേണ്ടിയല്ല, ഇത് ഈ കൂടാരത്തിന് വേണ്ടിയാണ്. നാം ഈ കൂടാരത്തിലുള്ളവരുമായി ഒരു യോഗം നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഓരോ കുറ്റവും ഉണർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും ഒരുപക്ഷെ ഒരാളിന് മറ്റേയാളുമായി ഒരല്പം പ്രതികൂലമായ അഭിപ്രായം ഉണ്ടായെന്ന് വരാം. അവയെ ഓരോന്നായി ഞാനെടുത്ത് നേർക്കുനേർ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോകുന്നതാണ് നല്ലത്. കാരണം നാം ഈ കൂടാരത്തിൽ ചെയ്യാറുള്ളത് പോലെ അതിന്റെ ഓരോ അംശത്തിലും നിങ്ങൾ നേർക്കുനേർ വരാൻ പോകുകയാണ്, സകലതും പരിഹരിക്കാൻ പോവുകയാണ്. കാരണം നാം അനുഗ്രഹീതമായ മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരം തിരുവത്താഴം ഒരുമിച്ച് മുറിക്കുന്നവരായ സഹോദരന്മാരും സഹോദരികളുമാകുന്നു. ആ തെറ്റായ കാര്യം ചെയ്യിക്കുന്നത് പിശാചല്ലാതെ മറ്റൊന്നുമല്ല. അത് തോന്നലുകളെ ഉണ്ടാക്കുകയോ വലിച്ചീറുകയോ മറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നു. ദൈവരാജ്യത്തിനു വേണ്ടി അതിന്റെ സ്വന്തം കാലിൽ നിൽക്കാനായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പണ്ടത്തെ കൂടാരത്തെ തിരികെ പുനഃസ്ഥാപിക്കാനായി ഞാനും നമ്മുടെ സഹോദരൻ നേവിലെയും ഓരോ സ്ഥലത്തേക്കും പോകാൻ ഉറച്ചിരിക്കുന്നു. അതിനാലാണ് ഞാനത് മുന്നമേ പറയുന്നത്. കാരണം ഇത് നമ്മുടെ ഈ ചെറിയ കൂട്ടരുമായിട്ടാകുന്നു. ഇപ്പോൾ ഞാൻ അല്പം വിശ്രമമെടുക്കാൻ പോകുന്നു. കഴിയുന്നതിന്റെ പരമാവധി വേഗം ഞാൻ തിരികെ വരും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സുവിശേഷ വയലിൽ പോകേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം കർത്താവ് അനുവദിച്ചാൽ ഈ വിദേശയോഗങ്ങൾക്കായി നാം ചിതരിച്ചിരിക്കുന്ന ആ ചെറിയ നിക്ഷേപങ്ങളിൽ നിന്നും, അതിൽ എന്റേത് ഉൾപ്പെടുന്നു, അതിൽ നിന്നും ഞാൻ കുറച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ ടെന്റും ചില പുതിയ ഉപകരണങ്ങളുമായി സുവിശേഷ വേല തുടങ്ങേണ്ടതുണ്ട്. അതൊരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്കല്ല, നമ്മുടെ സ്വന്തമായ യോഗങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇല്ല, എന്നെ ക്ഷണിച്ചിരിക്കുന്നവരായ സഹോദരന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നതല്ല, അത് ആശ്ചര്യം തന്നെ. എന്നാൽ അതിൽ വളരെയേറെയായി ഈ യോഗങ്ങളിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത് അവരിങ്ങനെ പറയും, നിങ്ങൾ അവിടെ കടന്നുവരുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കടന്നുവരും, അപ്പോൾ അവിടെ കാശിനൊരു വലിയ ഭണ്ഡാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ജനങ്ങളെ പിഴിയുക മാത്രമാണ് ചെയ്യുന്നത്. ഞാനത് കാണാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അത് ശരിയായ കാര്യമല്ല. നമുക്ക് അവരെ കൊണ്ടുവരാനാകുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാശ് കൊണ്ടുവരേണ്ടതില്ല. നിങ്ങൾ മാത്രം കടന്നുവരിക മാത്രം ചെയ്തുകൊണ്ട് കർത്താവിനെ സേവിക്കൂ. കാണുന്നോ? അതുകൊണ്ടിപ്പോൾ എന്റെ മിനിസ്ട്രി ഇപ്പോൾ തന്നെ ഒരു മാറ്റത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു വ്യക്തിയുടെ കൈപിടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നാൽ മാത്രം മതി. അവരുടെ വിഷമം എന്താണെന്ന് കർത്താവിനോട് പറയുമായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നല്ലോ. പറഞ്ഞിരുന്നു. അപ്പോൾ അത് സംഭവിച്ചിരുന്നു. ജനങ്ങളുടെ ഹൃദയരഹസ്യങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അത് പറഞ്ഞ പ്രകാരം തന്നെ കൃത്യമായും അവ ഓരോന്നും സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇത് അതിന്റെ അടുത്ത പടിയാണ്. അത് പ്രവചിക്കുകയും മുൻകൂട്ടി പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെല്ലാറ്റിന്റെയും അപ്പുറത്തേക്ക് ഇത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇപ്പോൾ തന്നെ ആ മാറ്റത്തിന്റെ വഴിയിലാകുന്നു. ആ കാരണത്താലാണ് സാത്താൻ എന്നോട് ആദായ നികുതി എന്ന വിഷയത്തിന്മേൽ പോരാടിക്കൊണ്ട് ഒരു മിനിസ്റ്ററായി മിനിസ്ട്രിയിൽ കടന്നിട്ട് 27 വർഷങ്ങളായിരിക്കുന്നു. എനിക്ക് ലഭിച്ച ഓരോ ചില്ലിക്കാശിനും ഞാൻ സർക്കാരിന് ആദായ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നു എന്ന് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്. അതങ്ങനെയല്ല. കാരണം അത് ഇവിടെയുള്ള സഭയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഈ സഭയുടെ ട്രസ്റ്റിയാണ്. അത് കൃത്യമായും ശരി തന്നെ. അതിവിടുത്തെ രേഖകളിലുണ്ട്. അതിനാൽ പിന്നെ ഞാൻ ഈ സഭയുടെ ട്രസ്റ്റിയും ട്രഷററും ആയിരിക്കുന്നെങ്കിൽ ലോകത്തിലുള്ള യാതൊന്നിനും അതുമായി സർക്കാരിന് യാതൊന്നും തന്നെ ചെയ്യാനില്ല. അവർ സഭയല്ല ചോദ്യം ചെയ്യുന്നത്, അവർ സഭയുടെ ട്രഷറർ എന്ന നിലയിൽ എന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ട്രസ്റ്റുകളെല്ലാം ഒപ്പിട്ടിട്ടുള്ള ഒരു പേപ്പർ അവിടെയുള്ള ബാങ്കിലുണ്ട്. അതായത് എന്റെ എല്ലാ നിക്ഷേപങ്ങളും ഞാൻ എന്റെ സ്വന്തമായ അടിസ്ഥാനം ഇടുന്നതിന് പകരം ഞാനതിനെ എന്റെ ഇവിടെയുള്ള സഭയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നു. ആയതിനാൽ അത് എങ്ങനെയും യാന്ത്രികമായി തന്നെ അടിസ്ഥാനമായി തീരുന്നതാണ്. അത് ചെയ്യുന്നതിലൂടെ ഇവിടെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ പുറത്തു പോകാനും അതിനെ വിട്ടിട്ട് സഭയിൽ നിന്നും ദൂരത്തെവിടെ പോകാനും സഹായകരമായിരിക്കുന്നു. ഞാൻ സഭയിലേക്ക് തിരികെ വരുന്നതാണ് എന്ന് ഞാൻ ജനങ്ങളോട് വാഗ്ദത്തം ചെയ്തതിന് ശേഷം ഓരോ സമയത്തും വന്ന് അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താലാണ് ഞാൻ അതിനെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ ജനങ്ങളായ നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിരിക്കുന്നു. ആയതിനാലാണ് ഞാൻ ആ വിധത്തിൽ തന്നെ ഒരു വ്യക്തി എന്ന നിലയിലല്ലാതെ അതുമായി നിലകൊള്ളുന്നത്. മാത്രമല്ല, നിങ്ങളത് ചെയ്യുമെങ്കിൽ അത് അതിനെ ഒരു സംഘടനയിലേക്ക് വലിച്ചെറിഞ്ഞു കളയും. ഞാൻ സംഘടനയ്ക്ക് അചഞ്ചലമായും എതിരായിരിക്കുന്നു. അതുകൊണ്ട് അത് ഏത് വിധത്തിലായിരിക്കുന്നുവോ ആ വിധത്തിൽ തന്നെ ഞാൻ അതിനെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് മുന്നേറേണ്ടതിന് ദൈവത്തിന്റെ കൈകളിലേക്ക് സമർപ്പിക്കാം. ഇപ്പോൾ ഈ രാവിലെ സമയം നാം ഈ അനുഗ്രഹീതമായ പ്രാചീന വചനത്തെ പഠിക്കാനും വിശ്വസിക്കാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ആഗണും മറ്റനേകരും കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ട്രസ്റ്റി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിലെ ചില ട്രസ്റ്റിമാർ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അത് സത്യം തന്നെ. നിങ്ങൾ ഓരോരുത്തരും ഇനി മുതൽ ഒരു നിയമിക്കപ്പെട്ട ട്രസ്റ്റി ആയിരിക്കില്ലെന്ന് സഭയ്ക്ക് മുന്നിൽ വെച്ച് പരസ്യമായി പറയുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റിമാരായിരിക്കുകയും നിങ്ങളുടെ പേരുകൾ ബുക്കുകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാകുന്നു. ശരി, ഇപ്പോൾ തിരഞ്ഞെടുപ്പിനാൽ അവർ കുറച്ചും കൂടി ഡീക്കന്മാരെയും മറ്റും എടുക്കാൻ പോകുന്നു. ഈ യോഗം കഴിഞ്ഞ ഉടനെ തന്നെ സഹോദരൻ നേവലെ ആ കാര്യം വിളിച്ചറിയിക്കുന്നതായിരിക്കും. ശരി, ട്രഷററും അങ്ങനെയുള്ള മറ്റുമായിട്ട് നമ്മൾ സഭയെ സ്ഥാപിക്കാൻ പോകുന്നു. അത് കഴിയുമ്പോൾ എല്ലാ പശ്ചാത്തലവും തയ്യാറാക്കിയിട്ട് അത് ശരിയാകുന്ന മുറയ്ക്ക് നമുക്കൊരു ഉണർവ് യോഗത്തെ കൊണ്ടുവരാം. ഇപ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ വചനത്തിൽ നിന്നും സൺഡേ സ്കൂൾ പാഠത്തിനായി ഇവിടെ നാം പേജുകളെ പിന്നിലേക്ക് തിരിക്കും മുമ്പ് ഈ പുസ്തകത്തിന്റെ രചയിതാവോട് ഒരല്പ നിമിഷങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ തലകളെ മണക്കാം. ഇപ്പോൾ സകല ചിന്തകളും നിങ്ങളിൽ നിന്നും ഒരു അനുഗ്രഹത്തെ തടയുന്ന വിരുദ്ധമായിരിക്കുന്ന ഓരോന്നിനെയും ഒരു വശത്തേക്കിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപവിത്രനും നീതിമാനുമായ ദൈവമേ, അങ്ങയുടെ പ്രതാപമേറിയ അനുഗ്രഹീത സാന്നിധ്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളും ഞങ്ങളുടെ പ്രാണനുകളും ഞങ്ങളുടെ ശരീരങ്ങളും ഞങ്ങളുടെ സേവയും ഞങ്ങളുടെ കഴിവുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള സകലത്തിനെയും ഞങ്ങളവയെ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ മേൽ നോക്കുമ്പോൾ അനാവൃതമാക്കപ്പെട്ട ഏറ്റുപറയാത്ത ഏതെങ്കിലും പാവമുണ്ടെങ്കിൽ അത്തരത്തിലെ ഒരു സ്ഥലത്ത് ഓ ദൈവമായ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ രക്തം നീ അതിൽ ലേപനം ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങളിൽ തന്നെ അപര്യാപ്തരം തിരിച്ചറിയുന്നു. അവരിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വയം പോഷിപ്പിക്കാൻ ഒരിക്കലും കഴിയുന്നതുമല്ല. ഞങ്ങൾ യഥാർത്ഥമായും പൂർണമായും അവന്റെ വിലയേറിയ രക്തത്തിന്മേൽ ആശ്രയിക്കുകയും അവന്റെ കൃപയെ ഞങ്ങളുടെ മേൽ കണക്കിട്ടുകൊണ്ട് അയോഗ്യരും പാപികളുമായ ഞങ്ങൾ അവന്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും ധൈര്യത്തോടെ കടന്നു വരേണ്ടതിന് കർത്താവായ യേശുവിന്റെ ഈ രക്തത്തെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമേ. അതിനാൽ അങ്ങ് കഴിഞ്ഞുപോയ നാളുകളിൽ അത് നിന്റെ ഏകജാതനായ പുത്രൻ രക്തമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനാൽ ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവന്റെ കൃപയാൽ ഞങ്ങൾ നീതീകരിക്കപ്പെടും. കർത്താവേ, ഞങ്ങളിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഞങ്ങളുടെ ലംഘനങ്ങളോ ഉപേക്ഷകളോ അതിക്രമങ്ങളോ പിശാചിന്റെ തീപിടിപ്പിക്കുന്ന കൂരമ്പുകളാൽ ഞങ്ങളുടെ പ്രാണനെ ഏതെങ്കിലും തെറ്റായ വിചാരം തുളച്ചിട്ടുണ്ടെങ്കിലോ അങ്ങയുടെ ഈ ദുഷ്ടനായ ശത്രുവിനെ അങ്ങയുടെ ജനങ്ങളിൽ നിന്നും ഓടിച്ചുകളണമെന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തെ വചനത്തിന്മേൽ പിടുത്തമിടാനുള്ള ഉപകരണങ്ങളായി ഞങ്ങളെ തന്നെത്താൻ കീഴ്പ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവനയച്ച് അവിടുത്തെ വചനത്തെ ഞങ്ങളിലൂടെ നീ സംസാരിച്ചിട്ട് ഞങ്ങളിലൂടെ കേൾക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതിനു പകരമായി ഇന്ന് ഈ സ്ഥലം വിട്ടുപോകുമ്പോൾ ക്രിസ്തുവിനായി ഞങ്ങൾ പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പരിദർശനത്താൽ ഇന്നും നാളെ രാത്രിയിലുമുള്ള സേവയ്ക്കായി ഞങ്ങൾ വളരെ നന്നായി സജ്ജമാകാനിട വരട്ടെ. ഈ ദുഷ്ടകാലത്ത് ജീവന്റെ വചനത്തെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകമെമ്പാടുമുള്ള എല്ലായിടത്തും ജനങ്ങളുടെ സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ. അന്ധകാരം വളരെ വേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനാൽ വളരെയധികം സമയം പ്രവർത്തിക്കാനില്ലെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ വീണ്ടും വായുവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദുഷ്ടത കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലാത്ത വിധം പ്രവർത്തിക്കാനായി നീ ഞങ്ങൾ അനുവദിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ക്ഷീണിശരീരങ്ങൾക്ക് വിശ്രമം നൽകി തിരികെ ഞങ്ങളെ യുദ്ധത്തിനായി അയക്കണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനു വേണ്ടി ഞങ്ങളിത് ചോദിക്കുന്നു. ആമേൻ.
As we open this morning the Bible to the 11th chapter of the book of Hebrews.
ഇന്ന് രാവിലെ നേരം നാം ബൈബിളിൽ നിന്നും എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം തുറക്കുന്നു. ബുധനാഴ്ച രാത്രിയിൽ എബ്രായരുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ നിന്നും മൽക്കീസേദെക്കിന് അപ്പനോ അമ്മയോ ദിവസത്തിന്റെ ആരംഭമോ അന്ത്യമോ ഇല്ല എന്നതിനെ കുറിച്ച് നാം പഠിച്ചിരുന്നു. അങ്ങനെ ഇന്നു രാവിലെ നേരത്തും ഈ ആശ്ചര്യപ്പിക്കുന്ന പുസ്തകത്തെ നാം പറയാൻ പോകുന്നൊരു പശ്ചാത്തലം നാം മുമ്പ് വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതിനാൽ വീണ്ടും അത് തുറക്കും തന്നെ വളരെ ഉചിതമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ബലിയർപ്പണത്തിന്റെ നിയമങ്ങൾ എഴുതിയിരിക്കുന്ന 9-ും 10-ും അധ്യായങ്ങളെ ഒഴിവാക്കി വിശ്വാസം എന്നിടത്തേക്ക് നമുക്കിപ്പോൾ കടന്നു വരേണ്ടതുണ്ട്. അതിവിടെ എബ്രായരുടെ പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിലെ 23-ാം വചനത്തിൽ തുടങ്ങുന്നു. നാം അതിനെ ഇങ്ങനെ വായിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൾ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൽ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രായീം വിട്ടുപോന്നു. ഇന്നു രാവിലെ വിശ്വാസത്താൽ തിരഞ്ഞെടുക്കുക എന്ന വിഷയത്തെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. 23-ാം വചനത്തിലെ ആദ്യത്തെ 3 വാക്കുകൾ ഞാനൊരു വിഷയമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ മോശെ. വിശ്വാസത്താൽ തിരഞ്ഞെടുക്കുക. നാം ചെയ്യുന്ന ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വാസത്താൽ തിരഞ്ഞെടുക്കേണ്ടവയാണ്. മോശെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസത്താൽ ആയിരുന്നു എന്ന് നാം കാണുന്നു. അത് വീണ്ടും പറയുന്നത് ഉചിതമാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. സഭ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ ഇന്ന് രാവിലെ നേരത്തേക്ക് ഞാനിതിനെ തിരഞ്ഞെടുത്തതിന്റെ കാരണം നമ്മുടെ ചുറ്റിനുമുള്ള സ്കൂളുകളിൽ പോലും നമുക്ക് അത്രയേറെ ശാസ്ത്രീയമായ പഠനം ഉണ്ടായിരിക്കുന്നതായി കാണുന്നു. അതിനാലാണ് നാം ജനങ്ങളെ വിശ്വാസത്തിൽ നിന്നും ദൂരമാക്കുന്നത്. ഇപ്പോൾ വിശ്വാസം ശാസ്ത്രത്താൽ തെളിയിക്കപ്പെടുന്നില്ല. വിശ്വാസം ശാസ്ത്രത്തിന് കാണാൻ സാധിക്കാത്തതാകുന്നു. അതുമല്ല, നാം എപ്പോഴെങ്കിലും ഈ മഹത്തായ വിശ്വാസത്തെ നഷ്ടമാക്കിക്കളയുമെങ്കിൽ അപ്പോൾ നാം തീർത്തും അന്ധകാരത്തിലായി തീരും. അത് നമ്മെ എത്രമാത്രം നന്നായി വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്നു എന്നതിനാലോ നാം വിശ്വസിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ വചനത്തെ വിവരിക്കാൻ കഴിയും എന്നതിനാലോ കാര്യമില്ല. വിശ്വാസത്താലല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അത് വിശ്വാസത്താൽ ആ വിധത്തിലാണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യമാണെന്ന് തിരുവചനം പറയുന്നു. ആയതിനാൽ വിശ്വാസം ശാസ്ത്രവുമായി വിയോജിക്കുന്നെങ്കിലോ ശാസ്ത്രം വിശ്വാസവുമായി വിയോജിക്കുന്നെങ്കിലോ അതൊന്ന് മറ്റൊന്നിനെ തള്ളിപ്പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ മോശ ചെയ്തതുപോലെ നമുക്ക് തികച്ചും ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. വിശ്വാസത്താൽ നാം വിശ്വസിക്കുന്നു. ഇപ്പോൾ നാം വിശ്വാസത്തെ നഷ്ടമാക്കിക്കളയുമെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള അപേക്ഷയ്ക്ക് ഒരിക്കലും ഒരു മറുപടി ലഭിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ ശുഷ്കാന്തിയോട് അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും ആദ്യം വിശ്വസിക്കണം. അതിനാൽ നാം വിശ്വാസം നഷ്ടമാക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അസാധുവാകുകയും നാം എവിടെയും അല്ലാതായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം വിശ്വാസത്തെ തന്നെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന കാര്യത്തെപ്പറ്റി മാത്രമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. മാത്രമല്ല, നമ്മുടെ വിശ്വാസം നഷ്ടമാക്കുമെങ്കിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും വിട്ടുപോകുന്നു. നാം വിശ്വാസം നഷ്ടമാക്കുമെങ്കിൽ നമ്മുടെ എല്ലാ ആത്മീയ വാസ്തവികതയും വിട്ടുപോകുന്നു. നിങ്ങൾക്ക് കാണാനാകുന്ന കാര്യങ്ങളുമേൽ നിങ്ങൾക്ക് വിശ്വാസം വയ്ക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും നശ്വരമായതാകുന്നു. നാം ഒരു മഹാൻ മിനിസ്റ്ററെയോ, അതല്ല ഒരു വലിയ സഭാസമൂഹത്തെയോ, ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിയിലേക്കോ നോക്കുന്നതെങ്കിൽ അവയെല്ലാം ഏതെങ്കിലും ഒരു നാൾ നശിക്കും. മാത്രമല്ല, നാം ഒരു മഹത്തായ രാജ്യത്തെയോ ഒരു വലിയ ആയുധക്കോപ്പിനെയോ നോക്കുന്നു എന്ന് വന്നാലും ഏതെങ്കിലും ഒരു നാൾ അവയും നശിക്കും. അതിനാൽ നാം തികച്ചും ശാസ്ത്രത്തിന് പ്രസ്താവിക്കാൻ കഴിയാത്ത വിശ്വാസം മൂലം ജീവിക്കണം. വിശ്വാസത്താലാണ് നാം ജീവിക്കേണ്ടത്. ഇപ്പോൾ നാം നമ്മുടെ വിശ്വാസം നഷ്ടമാക്കുമെങ്കിൽ നാം നമ്മുടെ മഹത്വം നഷ്ടമാക്കും. നാം നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ദൂരമാകുമെങ്കിൽ നാം ആ സമയം സഭയെ ബുദ്ധിപരമായ മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അനേക നേരങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ അതൊരു വിചാരമായി മാറുന്നു. അതിന്റെ കാരണം സഭയിൽ ജനങ്ങൾ വളരെ കൂടുതലാകുകയും അവർക്ക് വലിയ സഭകളുണ്ടായിട്ട് മഹത്തായ ഗോപുരാഗ്രഹങ്ങളും ഒരു വലിയതും വളരെ നന്നായി വസ്ത്രധാരണം ചെയ്ത് വെടിപ്പുള്ള ജനങ്ങൾ, വളരെയേറെ സമ്പത്ത്, അങ്ങനെ അത്തരത്തിലെ കാര്യങ്ങളാൽ കഴിവുണ്ടായിട്ട് നമുക്ക് അനേക നേരങ്ങളിൽ അത് പ്രചോദിപ്പിക്കുന്നു. അതായത് ഈ പ്രത്യേക സഭയെ തികച്ചും പ്രചോദിപ്പിക്കണം എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ സാധാരണ നാം വ്യത്യസ്തമായ മിനിസ്റ്റർമാരെ പ്രതിപാദിച്ചുകൊണ്ട് അവർ സുവിശേഷ വയലിലേക്ക് പോകുമ്പോൾ വളരെയേറെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നവരാണ്. അപ്പോൾ അവരാണ് പ്രേരണയുടെ ചിഹ്നങ്ങളെന്ന് ചില നേരങ്ങളിൽ നാം ചിന്തിക്കും. എന്നാൽ എല്ലാം കൂടി കൂട്ടിനോക്കുമ്പോൾ അത് ശരിയല്ലെന്ന് കാണാം. അത് മാനുഷികമായ പ്രേരണയാകുന്നു. എന്നാൽ ശരിയായ പ്രേരണ ദൈവേഷ്ടം ചെയ്യുന്നതിലൂടെ വരുന്നു. മനസ്സിലായോ? അത് ഒന്നോ അതല്ല ഒരു കയ്യിലെണ്ണാവുന്നതായാലും ശരി, അതൊരു വലിയ സഭയായാലോ അതല്ല ഒരു ചെറിയ സഭയായാലും അത് ഗണ്യമാക്കുന്നില്ല. അത് മഹാനും കഴിവും സാമർഥ്യവുമുള്ള പ്രാസംഗികനോ അതല്ല തന്റെ ABCകൾ പോലും അറിയാത്ത ഒരു സാധാരണ മനുഷ്യനായാലും കാര്യമില്ല. അത് അവൻ കൊണ്ടുവരുന്ന സന്ദേശത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനത്താൽ പ്രചോദിക്കപ്പെട്ടതാണോ അതോ അത് ബുദ്ധിപരമായ മനുഷ്യന്റെ പ്രേരണയാൽ പ്രചോദിതമായതാണോ എന്നതാകുന്നു കാര്യം. ഒരു വാക്സാമർഥ്യമുള്ള പ്രാസംഗികനാണ് എന്നതിനാൽ ചില ജനങ്ങൾ പ്രചോദിക്കപ്പെടുന്നുണ്ട്. അത് അതിനെ ശരിയായി ഉളവാക്കുന്നില്ല. ചില നേരങ്ങളിൽ അവർ പ്രചോദിക്കപ്പെടുന്നു കാരണം ആ മനുഷ്യന് അത്രമാത്രം പരിശീലനം ലഭിച്ചിട്ട് അവന് തന്റെ പോയിന്റിനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നു. അതിന്റെ അർത്ഥം അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നാകണമെന്നില്ല. ആണെന്നോ? അത് നിത്യനായ ദൈവത്തിൽ നിന്ന് മാത്രമേ അനുഗ്രഹീതമായ നിത്യവചനത്താൽ അത് പരിശുദ്ധാത്മാമൂലം നൽകപ്പെട്ടാൽ നമുക്ക് ആ പ്രേരണ സ്വീകരിക്കാൻ കഴിയുന്നു. വിശ്വാസത്താൽ നാം അത് സ്വീകരിക്കുന്നു. ഇപ്പോൾ മോശയെയും അവൻ ജീവിച്ചിരുന്ന മഹത്തായ സമയത്തെയും കുറിച്ച് നാം ചിന്തിക്കുന്നു. അവന്റെ ജനനത്തെക്കുറിച്ചും ദൈവം അവൻ എങ്ങനെയാണ് കരുതിയിരുന്നത് എന്ന് നാം പിന്നിൽ വായിച്ചു. എന്നാൽ അവിടെ മോശയുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടതായ ഒരു സമയം കടന്നു വന്നു. നാം ശരിയായി വായിക്കുകയാണെങ്കിൽ അവൻ ഫറവോന്റെ പുത്രിയുടെ മകനായിരുന്നു എന്നും അവൻ സിംഹാസനത്തിന്റെ അടുത്ത അവകാശിയുമായിരുന്നു, മിസ്രായീമിലെ അടുത്ത ഫറവോനാകേണ്ടവൻ അവനായിരുന്നു എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു.
Would notice as he looked around after he'd become of age and of accountability, and there would be those slaves working.
അത് കൊണ്ടവൻ ഉത്തരവാദിത്വങ്ങളെ ഗ്രഹിക്കാനുള്ള സമയമായപ്പോൾ അവൻ ചുറ്റിനുമായി നോക്കുമ്പോൾ അവിടെ ചെളിക്കുണ്ടൽ ആ അടിമകൾ ജോലി ചെയ്തിരുന്നു എന്ന കാര്യം അവൻ ശ്രദ്ധിച്ചു. മോശെ കൊട്ടാരത്തിന്റെ ജനാലയിലൂടെ നോക്കുമ്പോൾ അതേ അടിമകളെ തന്നെയാണ് ഫറവോനും നോക്കിയിരുന്നത്. എന്നാൽ അവിടെ നോക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഇന്നു രാവിലെ സമയം ഒരല്പനിമിഷങ്ങളെ ഉള്ളൂ എന്നിരിക്കലും ഞാൻ ആ വിചാരത്തിന്മേൽ ആധാരമിടാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ അതിവിടെയിരിക്കുന്ന ഓരോ ഹൃദയത്തിലേക്കും സ്വർഗത്തിലെ ദൈവം തിരികെ കയറ്റാനിടയാകട്ടെ. മഹാൻ സുവിശേഷകനായ ജോൺ സ്ട്രോൾ അദ്ദേഹത്തെ സഹോദരൻ ബോസ്വർത്തിന്റെ സുവിശേഷ വലയിൽ മനംതിരിയപ്പെട്ട ഒരാളായിരുന്നു. ഗ്ലോറി ബോണിനെ നിങ്ങൾ അനേകരറിയുന്നു. തന്റെ പ്രിയ സഹയാത്രിയുടെ വിയോഗത്തിന് മുമ്പ് ഒരു ദിവസം അയാൾ ഒരു യാത്ര പോവുകയായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഫ്രാൻസിലെ ലോറേനിലെ ലാസല്ലായിരുന്നു. എനിക്കും അതേ സ്ഥലം സന്ദർശിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടുണ്ട്. ഗൈഡ് അവരെ പൂന്തോട്ടത്തിന്റെ വെളിയിലൂടെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവർ ഒരു പ്രത്യേക തരത്തിലുണ്ടാക്കിയിരുന്ന കർത്താവ് യേശുവിന്റെ ക്രൂശീകരിക്കുന്ന പ്രതിമയുടെ അടുക്കലെത്തി. ശ്രീമാൻ സ്പ്രോൾ വളരെ ദൂരത്തുനിന്നും അവനും തന്റെ ഭാര്യയും അതിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കലാകാരൻ അതല്ലെങ്കിൽ ശില്പി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കർത്താവായ യേശുവിന്റെ സ്നേഹവും വ്യസനവും നിറഞ്ഞ് കഷ്ടപ്പാട് പ്രതിഫലിപ്പിക്കേണ്ടതിന് പകരം അവൻ മാന്യതയില്ലാതെയും പ്രക്ഷുബ്ധമായ വിധത്തിലുമാണ് ആ കല്ലിൽ കൊത്തിയിരുന്നതെന്ന് അവർ രണ്ടാളും ഹൃദയത്തിൽ വിചാരിച്ചു. അപ്പോൾ ഗൈഡ് ശ്രീമാൻ സ്പ്രോളിന്റെ അടുത്തേക്ക് വന്ന്, സർ, താങ്കൾ കർത്താവായ യേശുവിന്റെ ഈ പ്രതിമ വിമർശിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നവൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിമർശിക്കുന്നു. അവൻ പറഞ്ഞു, ഞാനത് അല്പം പോലും അതിശയിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആദ്യമായി അതിലേക്ക് നോക്കുന്ന വളരെയധികം പേരും അവർ അതിനെ വിമർശിക്കാറുണ്ട്. ശ്രീമാൻ സ്പ്രോൾ പറഞ്ഞു, അത്തരത്തിലുള്ള ഒന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വ്യസനമോ ഒരു പ്രേരണയോ ഉളവാകാത്ത എന്താണ്? അതിനാലാണ് ഞാൻ എന്തുകൊണ്ടാകാം ഈ ശില്പി അതിനെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ശില്പി പറഞ്ഞു, ശ്രീമാൻ സ്പ്രോൾ, ഈ പ്രതിമയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ശില്പിയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ശരിയായിരുന്നു. എന്നാൽ ആ കുഴപ്പം എവിടെയാണെന്നാൽ താങ്കൾ അത് ഏതു വിധം അതിലേക്ക് നോക്കുന്നു എന്നതിലാകുന്നു. അവൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഉടനെ തന്നെ ഈ പറഞ്ഞ കുരിശിന്റെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇപ്പോൾ ശ്രീമാൻ സ്പ്രോൾ, ഇപ്പോൾ മുകളിലേക്ക് നോക്കൂ. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിലച്ചതുപോലെ തോന്നിയെന്ന് പറഞ്ഞു. അതിന്റെ വളരെ ദൂരത്തു നിന്നുകൊണ്ട് അതിനെ ആ വിധത്തിൽ നോക്കുന്നതും താഴേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഏത് വിധം നോക്കാനായി നിർമ്മിച്ചിരുന്നോ ആ വിധത്തിൽ നോക്കുന്നതിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. അതേ വിധത്തിൽ തന്നെയാണ് ദൈവവും, അതേ വിധത്തിൽ തന്നെ വിശ്വാസവും. നിങ്ങൾ അതിലേക്ക് ഏത് വിധം നോക്കുന്നു എന്നതാണ് കാര്യം.
If you look at it as some sort of a historical Bible, of something that was in the days gone by,
അതൊരു ചരിത്രപരമായ ബൈബിളാണ്, കഴിഞ്ഞുപോയ ചില കാര്യങ്ങളിലെ എന്തോ ചിലതാണ് എന്ന വിധമാണ് അതിലേക്ക് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ബൈബിളിന്റെ യഥാർത്ഥ വിലയെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മുട്ടിന്മേലായിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കണ്ണുകളിലൂടെ നോക്കി ഈ ബൈബിളിലെ കൽപ്പനകളെ അനുസരിക്കേണ്ടതുണ്ട്. ഇന്നു രാവിലെ ഞാൻ ഈ ശ്രോതാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്നും അവൻ തന്നെയല്ലാതെ ചരിത്രത്തിലെ ഒരു ദൈവമായിരുന്നാൽ നമുക്കായി എന്തു ചെയ്യാൻ കഴിയും? അവൻ മോശയെടുത്ത് അവനിലൂടെ അത്ഭുതാശ്ചര്യങ്ങളെ ചെയ്തിരുന്ന ദൈവം അവൻ ഇന്നും അതേ ദൈവം തന്നെയല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വായിക്കുന്നതിനാൽ നമുക്ക് എന്ത് നന്മയുണ്ടാകാൻ പോകുന്നത്? എബ്രായ മക്കളെ കത്തുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചവൻ അവൻ ഇന്നും അതേ ദൈവം തന്നെയല്ലെങ്കിൽ നമുക്ക് എന്തുപകാരം? കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ തെറ്റും ശരിയും തമ്മിൽ ന്യായവിധി നടത്തിയിരുന്ന ദൈവം തെറ്റിനെ ശിക്ഷിക്കുകയും ശരിയെ അനുഗ്രഹിക്കുകയും ചെയ്തവൻ അവനിന്നും അതേ ദൈവം തന്നെയല്ലേ? നാം ആലയത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ അതേ ദൈവമായി അതേ ന്യായവിധി നടത്താതെ അവനുണ്ടായിരുന്ന അഭിപ്രായം മാറ്റിയിരിക്കുന്നെങ്കിലും നാം ലോക കാര്യങ്ങളിൽ നിന്നും സ്വമേധയാ വിട്ടുനിൽക്കുന്ന എന്താണ്? ഉഗ്രമായ പനി ബാധിച്ചിരുന്ന ഒരു സ്ത്രീയുടെ കൈകളിൽ തൊട്ടപ്പോൾ തന്നെ പനി നിന്നുപോയി. അവനിന്നും അതേ ദൈവം തന്നെയല്ലെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? മരിച്ച് 4 ദിവസം കഴിഞ്ഞ ശേഷവും തന്റെ സുഹൃത്തിനെ കല്ലറിയിൽ തിരിച്ചു വിളിക്കാനായവൻ അവൻ ഇന്നും അതുപോലെ തന്നെയല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവത്തെ സേവിക്കുന്നതിനാൽ എന്ത് പ്രയോജനമുണ്ട്? നാം ഒരു സ്പൂണിൽ കൊള്ളാവുന്ന വിധം ചാരമായി മാറിയാലും ഏതെങ്കിലും ഒരു മഹത്വമേറിയ ദിനം അവൻ നമ്മെ ഭൂമിയിൽ നിന്നും തിരികെ വിളിക്കുമെന്ന് വിശ്വാസത്താൽ നാം വിശ്വസിക്കുന്നു. നാം അതെങ്ങനെ തെളിയിക്കും? നമുക്കത് തെളിയിക്കാൻ കഴിയില്ല. നാം അത് വിശ്വസിക്കുന്നു. നമ്മോട് യാതൊന്നും തെളിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മോടത് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ മോശെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു. മോശെ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ കൊട്ടാരത്തിന്റെ ജനാലയിലൂടെ അടിമകളെ നോക്കുമായിരുന്നു. അതേ വൃത്തിഹീനമായ വൃത്തികെട്ട അഴുക്കായ അവസ്ഥയിലെ കൂട്ടരെ ഫറവോൻ കണ്ടിരുന്നത് പോലെ തന്നെ കണ്ടിരുന്നു. ഫറവോനും ഇസ്രാമ്യരും അവർ അടിമകളുടെ ഒരു കൂട്ടരല്ലാതെ മറ്റൊന്നുമല്ല എന്ന വിധമാണ് അവരെ കണ്ടിരുന്നത്. അതിനു മാത്രമാണ് അവർ ഉപയോഗമുണ്ടായിരുന്നത്. വെറും മണ്ണ് കുഴിക്കുന്ന മനുഷ്യർ ഫറവോൻ പണിതുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങളുടെ പ്രയോജനത്തിനായി മണ്ണിലെ ഇഷ്ടിക ഉണ്ടാക്കുന്നവർ. ആ വിധത്തിലാണ് മിസ്രായീമരും ഫറവോനും ആ അടിമകളെ നോക്കിയിരുന്നത്.
It was a different look Moses had when he seen passing by the way.
എന്നാൽ മോശയോ അവൻ അവരെ നോക്കുമ്പോൾ മോശയ്ക്കുണ്ടായിരുന്നത് ഒരു വ്യത്യസ്തമായ നോട്ടമായിരുന്നു. അവൻ ജനാലയ്ക്കടുത്തുകൂടെ പോകുമ്പോൾ അവരുടെ മുഖത്ത് വലിയ കീറലിന്റെ ചാലുകൾ അവരുടെ കവലുകളിലൂടെ കണ്ണുനീരൊഴുക്കുകയും അവരുടെ കുനിഞ്ഞ ശരീരങ്ങളുമായി ദൈവത്തിന്റെ മക്കളാണ് എന്ന വിധത്തിൽ അവൻ അവരെ കണ്ടിരുന്നു. അവൻ അവരെ അടിമകളാണ് എന്ന വിധേയന നോക്കിയിരുന്നില്ല. അവൻ അവരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നതുപോലെ നോക്കിയിരുന്നു. മാത്രമല്ല, ഓ എനിക്കത് ഏകദേശം കിട്ടിയിട്ട് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്കും ഒരു പ്രദേശത്തു നിന്നും മറ്റു പ്രദേശത്തേക്കും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ചെറിയ കൂടാരത്തിന്റെ വാതിൽ വിട്ടത് മുതൽ അതൊരു സമുദായങ്ങൾ ചേർന്നു വന്ന സ്ഥാപനമാണ്. സ്നേഹമല്ലാതെ മറ്റൊരു നിയമമില്ല, ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകമില്ല, ക്രിസ്തുവല്ലാതെ മറ്റൊരു മതവിശ്വാസവുമില്ല. ദൈവത്തിന്റെ മക്കളുടെ മേൽ നിരസിക്കപ്പെട്ടവരുടെ മേൽ അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് എന്ന വിധത്തിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അവർ ബ്രൺഹാം കൂടാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിക്കാറില്ല. അവർ മെത്തഡിസ്റ്റാണോ, അവർ പ്രസ്ബിറ്റേറിയൻകാരാണോ, അവർ പെന്തക്കോസ്തുകാരാണോ, അതല്ല നസറേൻകാരോ, അതുമല്ലെങ്കിൽ ഹോളിനെസ്സുകാരായാലും ഞാൻ അവരോട് ചോദിക്കാറില്ല. അവർ ദൈവത്തിന്റെ ജനങ്ങളാണ് എന്ന വിധത്തിൽ മാത്രമേ ഞാൻ അവരിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ ചെയ്യുന്നതും അവരുടെ പ്രവൃത്തികളും കാണുമ്പോൾ അവർ കർത്താവായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് കാണുന്നു. അവർ ഏത് ഇനത്തിൽപ്പെടുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ ഹൃദയം അവരുമായി കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവരുടെ കൂട്ടായ്മയ്ക്കായി കൊതിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ ജനങ്ങളാണെന്ന് ഞാൻ അറിയുന്നു. നീളമുള്ള ഒരു പാവാടയും തന്റെ തലമുടി വളരെ വൃത്തിയായി പിന്നിലൂടെ നീട്ടിയിട്ടും കാഴ്ചയ്ക്ക് വളരെ നന്നായി വസ്ത്രധാരണം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ തെരുവിലൂടെ താഴേക്ക് നടന്നു വരുന്നത് ഞാൻ കാണുകയും അതേ പ്രായത്തിലുള്ള മറ്റൊരു ചെറുപ്പക്കാരി ഒരു ചെറുതും നീളം കുറഞ്ഞതുമായ നിക്കർ ധരിച്ച മറ്റൊരു മകളെ ഞാൻ കാണുമ്പോൾ നീളമുള്ള മുടിയോട് കൂടിയ സ്ത്രീയേക്കാൾ അവൾ ലോകത്തിന്റെ നോട്ടത്തിൽ കാഴ്ചയ്ക്ക് ഇരട്ടി സൗന്ദര്യമുണ്ടായേക്കാം. എന്നാൽ ഞാൻ എന്റെ വശത്തെ ക്രിസ്ത്യാനിയെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നവരുടെ വശത്തിടും. ഒരുപക്ഷെ അവർ അവളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം, അവളെ ഒരു മതഭ്രാന്തി എന്ന് വിളിച്ചേക്കാം. എന്നൊരിക്കലും ഞാൻ എന്റെ വശത്തെ എടുക്കും. പ്രാകൃതമായി അവൾ കാഴ്ചയിൽ മറ്റേ പെൺകുട്ടിയെ പോലെ സൗന്ദര്യവതി അല്ലെന്ന് വന്നേക്കാം. എന്നൊരിക്കലും അവളിൽ എന്തോ ചിലത് കാണുന്നു. അദൃശ്യനായ അവനെ വിശ്വാസത്താൽ അവൾ കാണുന്നു. അവൻ അവളുടെ ജീവിതത്തെ നയിക്കുന്നു. ഡീക്കൻ എന്നോ പ്രാസംഗികൻ അതല്ലെങ്കിൽ ഒരു മതഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ തന്റെ ജോലിയിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടെന്നാൽ അവൻ പുകവലിക്കുന്നു, നിരസിക്കുന്നു, ബിയർ കുടിക്കുന്നതും ഡാൻസിന് പോകുന്നതും മറ്റുള്ളവരെ പോലെ അല്ലാത്തതിനാൽ അവനെ ഒരു മതഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. എന്റെ ഹൃദയം അവനായി തുടിക്കുന്നു. അവൻ മിസ്രായീമിന്റെ മണ്ണിലെ എന്റെ സഹോദരനാണ്. അത് നമ്മുടെ ഹൃദയം അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ കൊതിക്കുന്നു, സഹോദരാ, നാം ഈ ദേശത്ത് പരദേശികളും അപരിചിതരുമാണ്, ആയതിനാൽ ഞാൻ നിന്നോടൊപ്പം കൂട്ടായ്മ ചെയ്യാൻ കൊതിക്കുന്നു. വിശ്വാസത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് മോശയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകനായി തീരാൻ അവസരം വന്നപ്പോൾ എത്രയോ ചെറുപ്പക്കാർ ആ അവസരത്തിനായി ചാടി വീണന്നിരിക്കാം. മിസ്രായീമിന്റെ രാജാവായിരുന്നു കൊണ്ട് ലോകത്തിന്റെ എല്ലാ ആനന്ദവും പകിട്ടുകളിലുമായി ലോകം കാൽക്കീഴിലായിരിക്കുന്നു. മോശയ്ക്ക് ലഭിച്ചിരുന്ന ആ അവസരത്തിനായി എത്രമാത്രം ചെറുപ്പക്കാർ ചാടി വീണിരിക്കാം. ദൈവത്തിന്റെ കട്ടപ്പെടുന്ന പീഡിതാവസ്ഥയിലെ ജനങ്ങളോടുകൂടെ തന്റെ സ്ഥാനം തിരഞ്ഞെടുത്തത് അവൻ ജീവിച്ചിരുന്നപ്പോഴുള്ള ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ സംബന്ധിച്ച് എന്താ ഒരു വിഡ്ഢിത്തമായിരുന്നു. അവനത് ചെയ്തത് എന്തുകൊണ്ടാണ്? വിശ്വാസത്താൽ അവൻ തന്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഈ ലോകപകിട്ടിന്റെ അപ്പുറത്തായി അവൻ കണ്ടു. അവൻ പാപത്തിന്റെ ലൈംഗിക സുഖത്തിനപ്പുറം കണ്ടു. വിശ്വാസത്താൽ അദൃശ്യനായിരുന്നവനെ കാണുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചാലും കാര്യമില്ല, അവൻ ദൈവത്തെ സേവിക്കും എന്നുള്ള തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് ബൈബിൾ പറയുന്നു. അതിന് മാറ്റം വന്നിട്ടില്ല. ഒരു നല്ല കെട്ടിടമെന്ന് വിളിക്കുന്നിടത്തേക്ക് നമ്മൾ അനേകർക്ക് പോകാമായിരുന്നു. ഒരുപക്ഷെ ഒരു പള്ളിയിലെ നല്ല ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് കൂട്ടായ്മ ചെയ്തിട്ട് അതിന്റെ ആനന്ദം നമുക്ക് ആസ്വദിക്കാമായിരുന്നു. മദ്യവിക്കയും പുകവലിക്കയും വസ്ത്രം ധരിച്ചുകൊണ്ട് ലോകക്കാരെ പോലെ പെരുമാറാനായിട്ട് ഒരുപക്ഷെ നാം അധികം പ്രശസ്തരായി തീർന്നു വന്നേക്കാം. എന്നാൽ സംഭവിച്ചതെന്താണ്? നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഉയർത്തി അദൃശ്യനായിരുന്നവനെ വിശ്വാസത്താൽ നിങ്ങൾ കാണുകയും ഈ ദിവസം വിശുദ്ധ ഉരുളുകാരെന്ന് വിളിക്കുന്ന കൂട്ടരോടൊത്ത് നിൽക്കാനായി നിങ്ങളുടെ തീരുമാനം നിങ്ങളെടുത്തു. കാരണം അദൃശ്യനായിരുന്നവനെ വിശ്വാസത്താൽ നാം കാണുകയും പീഡനവും ക്ലേശവും സഹിക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. പീഡിതരാകാനായി തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ഞാൻ ജനങ്ങളോട് പറയാറില്ല. നിങ്ങൾ കട്ടപ്പാട് തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ല. അത് ചെയ്യുന്നത് മാനുഷികമായ കാര്യമല്ല. എന്നാൽ കട്ടപ്പാട് കർത്തവ്യത്തിന്റെ പാതയിൽ കിടക്കുന്നു. അതിനാൽ അത് കടന്നു വരുമ്പോൾ നമുക്കതെടുക്കാം. നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കാനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാറില്ല. നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ല. അത് ഞാൻ ഈ ലോകത്തിലുള്ള ഇന്ന ഇന്ന കാര്യങ്ങളെ വിശ്വസിക്കാത്ത ഒരു സഭയിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാൽ നിങ്ങളെ ജനങ്ങൾക്ക് പരിഹസിക്കാനുള്ള വാക അതിൽ നിന്ന് കിട്ടുന്നു. അതിനെ നിങ്ങൾ സ്വയമായി നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്നു. നിങ്ങൾ ഇവിടെ നിന്നും പുറപ്പെട്ടു പോയി സമൂലമായ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ല. നിങ്ങളൊരു മതഭ്രാന്തനാണ് എന്ന് ആരെങ്കിലും പറയാനായി നിങ്ങളത് ചെയ്യരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങളുടെ മേൽ സ്വയം നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നു. എന്നാൽ അത് ദൈവത്തിലേക്കുള്ള നിങ്ങളുടെ കർത്തവ്യത്തിന് വഴിയിലായിരിക്കുന്നെങ്കിൽ ലോകം അവരെന്തു പറയാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നു. ഓരോ പുരുഷനും സ്ത്രീക്കും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോശയെ കണ്ടിരുന്നു തന്നെ ഫറവോനും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവൻ ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ കണ്ടു. എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ പാപത്തിന്റെ പുളകത്തെക്കാളും വിശ്വാസത്താൽ അവനത് തെരഞ്ഞെടുത്തു. ഒരുപക്ഷേ പകിട്ടേറിയ ചെറുപ്പക്കാരി സ്ത്രീകളായിത്തീരാൻ കഴിയുന്ന ചെറുപ്പക്കാരി പെൺകുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. ഇങ്ങനെ ചെയ്യണം എന്ന് ലോകം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നീ സുന്ദരിയാണ്, നിന്റെ ശരീരം വളരെ മനോഹര ആകാരമുള്ളതാണ്, നീ അത് പ്രദർശിപ്പിക്കണം. എന്നാൽ എന്റെ സഹോദരി, നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി അതിന്റെ അപ്പുറമായി അത് പറഞ്ഞവല്ലേക്ക് നോക്കുക. ഒരു സ്ത്രീ പുരുഷന് വസ്ത്രം ധരിക്കുന്നത് അതൊരു അശുദ്ധിയാകുന്നു. നിങ്ങളുടെ സമുദായത്തിലെ ജനങ്ങളുടെയിൽ പുരുഷന്മാരോ നിങ്ങളുമായി സഹവാസം ചെയ്യുന്ന സ്ത്രീകളോ ഇങ്ങനെ പറഞ്ഞിരിക്കാം, ആ നീളമുള്ള മുടിയെ മുറിച്ചു കളയുക, അത് നല്ല തണുപ്പായിരിക്കും, അത് ഇതോ അതോ അതല്ല മറ്റെന്തോ ആയിരിക്കും, അതുമല്ലെങ്കിൽ അത് നിനക്ക് കൂടുതൽ അഴക് തോന്നിപ്പിക്കും. അതിന് നിങ്ങൾ ഒരിക്കലും ചെവി കൊടുക്കരുത്. നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി വിശ്വാസത്താൽ അത് പറഞ്ഞവനെ കാണുക. സ്ത്രീയുടെ തലമുടി അവൾക്ക് മാനമാകുന്നു, അതിനാൽ അവൾ അത് മുറിക്കാൻ പാടില്ല. അതിനാൽ ജനപ്രിയയാകും, നിന്റെ ജോലിയിൽ നല്ല സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാം. വിശേഷ അവസരങ്ങളിൽ മാത്രം നീ ഒരൽപ്പം കുടിച്ചാലോ നിന്റെ മേധാവി നിന്നെ നല്ല നിരയിലാക്കും എന്നവർ നിന്നോട് പറഞ്ഞേക്കാം. മറ്റുള്ള സ്ത്രീകൾ പുകവലിക്കും പോലെ നീയും പുകവലിച്ചാൽ നിന്റെ അയൽവാസിയുടെ മുന്നിൽ അധികം ഇണക്കമായി നിനക്ക് പോകാം. വിശ്വാസത്താൽ നിന്റെ കണ്ണുകളെ ഉയർത്തി ഈ ശരീരത്തെ മലിനമാക്കരുത്, ഞാൻ അതിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞവരിലേക്ക് നോക്കുക. വിശ്വാസത്താൽ നാം ആ കാര്യങ്ങളെ നോക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നും തന്നെ അതിലില്ല, അത് നിങ്ങൾ വിശ്വസിക്കുന്ന എന്തോ ചിലതാകുന്നു. വിശ്വാസത്താൽ മോശ ചെയ്തു. ഈ വിശ്വാസയാത്രയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സമയം അവിടെ കടന്നു വരുന്നു. നാം ചെയ്യുന്ന അതേ തെറ്റ് തന്നെ ലോത്തും ചെയ്തു. അനേക സമയങ്ങളിൽ നാം നമ്മുടെ സ്വന്തം നന്മയ്ക്കായി നാം തന്നെ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും നല്ല കാര്യങ്ങളെ നാം തിരഞ്ഞെടുക്കുന്നു. ചില നേരങ്ങളിൽ ഒരു ചെറിയ കശപിശ ആലയത്തിൽ കടന്നു വരുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയും, അതെ ഡീക്കനോ അതല്ലെങ്കിൽ പാസ്റ്ററോ ഇന്ന പക്ഷം പഠിക്കുന്നു. അതിലേക്ക് നോക്കരുത്, ശരിയായത് എന്താണോ അതിലേക്ക് നോക്കുക. ആ കാര്യത്തെ പുറത്താക്കിയിട്ട് അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരിക, അതാണ് ദൈവീകമായത്. ഒരു തിരഞ്ഞെടുപ്പുണ്ട്, നാം നമുക്കായി തിരഞ്ഞെടുക്കുന്നു, നാം നമ്മുടെ സ്വന്തം നന്മയ്ക്കായുള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ മോശെ ദൈവത്തിന്റെ ജനങ്ങളോടൊപ്പം നടക്കേണ്ടതിന് അവൻ അപമാനവും പീഡാനുഭവവും തിരഞ്ഞെടുത്തു. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇത് കേൾക്കൂ. അവൻ സഹിച്ചുകൊണ്ട് അദൃശ്യനായവനെ കണ്ടതുപോലെ ദൈവത്തിന്റെ ജനങ്ങളുടെ പീഡാനുഭവങ്ങളെ, അതിനെ മഹത്തായ ധനമെന്നണി. ഇപ്പോൾ ലോത്തിന് ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തങ്ങളുടെ അവസാന തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുണ്ടായിരിക്കാം. നിങ്ങൾ ഇന്ന് ഇവിടെ എന്തായിരിക്കുന്നുവോ അതിന്റെ കാരണം അനേക വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതിനെ തിരഞ്ഞെടുത്തു എന്നതിനാലാണ്. ഇന്ന് നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത് അത് ഇന്ന് തുടങ്ങി അടുത്ത 5 വർഷത്തിനുള്ളിലായിത്തീരാൻ പോവുകയാണ്. ഇന്ന് തുടങ്ങി 5 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ നിങ്ങളൊരു മിഷണറിയായി തീർന്നു എന്ന് വരാം. ഇന്ന് മുതൽ 5 വർഷത്തിനകം നിങ്ങളൊരു പ്രസിദ്ധിയാർജ്ജ ക്രിസ്ത്യാനിയായി തീർന്നു എന്ന് വരാം. അതുമല്ല, ഇന്ന് തുടങ്ങി 5 വർഷത്തിനകം ഒരുപക്ഷെ നിങ്ങൾ നരകത്തിലേക്ക് പോയേക്കാം. അതിന്റെ കാരണം നിങ്ങൾ തെറ്റായ തീരുമാനമെടുത്തു എന്നതാണ്. ഇന്ന് മുതൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങളൊരു ബാർ മുറിയിലെ തുപ്പൽ പാത്രങ്ങളെ വൃത്തിയാക്കേണ്ടി വന്നു എന്ന് വരാം. ഇന്ന് മുതൽ 5 വർഷത്തിനകം നിങ്ങൾ തെരുവിലെ ഒരു വേശ്യയായി തീർന്നു വരാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ക്രിസ്തുവായിരുന്നിട്ട് നിങ്ങളൊരു പുരുഷനോ സ്ത്രീയോ ആയിത്തീർന്ന് അതൊരു സമൂഹത്തിന് അഭിമാനമായി തീർന്നു എന്നും വരാം. ഇന്ന് മുതൽ 5 വർഷത്തിനകം മേഘങ്ങളിലേക്കുള്ള അടുക്കപ്പടലിലേക്ക് കടന്നിട്ട് ഒരുപക്ഷെ നിങ്ങൾ മഹത്വത്തിലായിരുന്നു എന്ന് വരാം. കാരണം നിങ്ങൾ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിലേക്ക് നോക്കരുത്, നിങ്ങൾ വിശ്വാസത്താൽ കാണുന്നതിനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ വിശ്വാസത്താൽ എന്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആ ഏക കാര്യമാണ് കണക്കാക്കപ്പെടുന്നത്. ലോത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നപ്പോൾ അബ്രഹാം ലോത്ത് തെരഞ്ഞെടുത്തതിനെ അവന് കൊടുത്തു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്നു തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏദൻ തോട്ടത്തിൽ ജ്ഞാനത്തിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ തിരഞ്ഞെടുക്കാനായി മനുഷ്യൻ പ്രത്യേക അവകാശം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇന്നും നിങ്ങൾക്കെന്താണോ അത് തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക അവകാശത്തോടെ നിങ്ങളെ സ്വാതന്ത്ര്യമുള്ളവരായി നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം തന്നിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള നൂതന കാര്യങ്ങളെയോ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശസ്തിയെയോ പകുട്ടിനെയോ നിങ്ങൾ നോക്കരുതെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. എന്നാൽ അതിനേക്കാൾ നല്ലത് വിശ്വാസത്താൽ ഏതെങ്കിലും ഒരു ദിവസം വരികയും എല്ലാ തെറ്റുകളെ ഉന്മൂലം ചെയ്യുകയും നിങ്ങളെ ഉയർപ്പിച്ച് നിങ്ങൾക്കവൻ നിത്യജീവനെ തരും എന്ന വാക്ക് തന്നവനെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് വെറുക്കപ്പെട്ടവരുടെ വഴിയായ കർത്താവിന് ചെറിയ കൂട്ടരെടുത്താലും കുഴപ്പമില്ല. ആ തിരഞ്ഞെടുപ്പ് എടുക്കുക. അടുത്തു നിന്ന് ഒരു തടസ്സമുണ്ടെന്നാലോ, ദേശത്തൊരു തടസ്സമുണ്ടെന്നാലോ, ആലയത്തിൽ ഒരു തടസ്സമുണ്ട് എന്നാലോ, അതുമല്ല വീട്ടിൽ നിന്നാണോ ഒരു തടസ്സമുണ്ടെങ്കിലും അതെവിടെ നിന്നാണെന്ന് കാര്യമില്ല. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തുക. വിശ്വാസത്താൽ ഞാൻ ദൈവത്തെ സേവിക്കും. അവന്റെ ഉപസ്ഥിതിയിൽ ഞാൻ എന്റെ ഹൃദയം എളിമപ്പെടുത്തും. ഞാൻ എന്റെ വഴിയെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം എടുക്കും. അവർ നിരാകരിക്കപ്പെടുന്നതും ആക്ഷേപിക്കപ്പെടുന്നതും ഓടിച്ചു കളഞ്ഞിട്ടവരെ കളിയാക്കുന്നതും ഞാൻ കാണുന്നു. എന്നാൽ ഞാൻ എന്റെ കർത്തവ്യത്തിൽ തന്നെ നിലകൊള്ളും. ഞാനതുമായി ശരിയായി നിൽക്കും. അവർ കരയുമ്പോൾ ഞാൻ അവരോടൊപ്പം കരയും. അവർ സങ്കടത്തിലായിരിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം സങ്കടപ്പെടും. അവർ ജീവിക്കുന്ന വിധത്തിൽ തന്നെ ഞാനും ജീവിക്കും. നവോമി പറഞ്ഞതുപോലെ, അതല്ല, റൂത്ത് നവോമിയോട് പറഞ്ഞതുപോലെ, നിന്റെ വഴികളായിരിക്കട്ടെ എന്റെ വഴികളും, എന്റെ വഴികൾ നിന്റെ വഴികളായിരിക്കും. നീ എവിടെ പാർക്കുമോ ഞാൻ അവിടെ പാർക്കും. നീ എവിടെ പോകുമോ ഞാനും വരും. നീ സേവിക്കുന്ന ദൈവമായിരിക്കും എന്റേതും. ആ തെരഞ്ഞെടുപ്പെടുത്തുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ചർമ്മത്തെ പച്ചയ്ക്ക് വലിച്ചുരിച്ച് മാറ്റിയാലും ശരി, നിങ്ങൾ മറ്റാരുടെയോ ആകുന്നു എന്ന് ചിന്തിക്കുക. കർത്താവിന് നിരസിക്കപ്പെട്ട ചെറിയ കൂട്ടരുമായി നിങ്ങളുടെ വഴിയെടുക്കേണ്ടതിന് സ്വയം നിങ്ങളെ ലജ്ജിപ്പിക്കുകയും സേവയുടെ വയലിലും കർത്തവ്യത്തിന് സ്ഥാനത്തും വിശ്വസ്തരായി നിലകൊള്ളുകയും ചെയ്യുക. ലോത്ത് ചുറ്റിനും നോക്കി അവൻ പറഞ്ഞു, എനിക്കൊരു തെരഞ്ഞെടുപ്പ് കിട്ടിയിരിക്കുന്നു. അവൻ സൊദോമിലേക്ക് നോക്കി. അവിടെ അബ്രഹാം കണ്ടതിനേക്കാൾ വളരെ നല്ല പുല്ലുകളുടെ നിലങ്ങളെ അവൻ കണ്ടു. അബ്രഹാം അവിടെയായിരുന്നു തന്റെ കന്നുകാലികളെ മേയ്ക്കാനും തടിച്ചതും കൊഴുത്തതുമായ കന്നുകാലികളെ ഉളവാക്കാനായി തന്റെ മാടുകൾക്ക് ഒരു നല്ല അവസരമുണ്ടെന്ന് അവൻ കണ്ടു. ഞാൻ ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ സുവിശേഷവുമായി അനുരഞ്ജനം ചെയ്യുക. അതിൽ നിന്നും വളരെ പണം ലഭിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതാണ് അനേക പ്രാസംഗികരുടെ നിലപാട്. ഒരു ആഹാരത്തിന്റെ ചീട്ട്. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള വിശ്വാസത്തെ കുറ്റപ്പെടുത്തി അനുരഞ്ജനം ചെയ്യുന്നതിന് പകരം ഒരു തരിശ്യഭൂമിയിലെ ഒരു മരക്കൊമ്പിൽ നിന്നും തിന്നുകുടിച്ചും സോഡാ ക്രാക്കറും അതൊരു കനം കുറഞ്ഞ ബിസ്ക്കറ്റാണ് കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കും. ഞാൻ എന്റെ വഴിയെടുക്കും. അവരിൽപ്പെട്ട ചിലർ ചോദിച്ചു, ബില്ലി ഇന്നിന്റെ യോഗങ്ങളിൽ എന്താണ് നടക്കുന്നത്? അവിടെ അനേക പെന്തക്കോസ്തുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഒരു വലിയ വിഭാഗസഭയുടെ മിനിസ്റ്ററാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, താങ്കളുടെ വിഭാഗസഭ എന്റെ യോഗത്തെ എടുത്ത് നടത്തുമോ? വളരെ നാളുകളായില്ല, ലൂക്ക് മാഗസിനിൽ ഒരു ലേഖനമുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അതിന്റെ എഴുത്തുകാരൻ പെന്തക്കോസ്ത് ജനങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ലോകത്തിൽ ഇന്ന് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സഭ പെന്തക്കോസ്ത് സഭയാണ്. എന്തുകൊണ്ടാണ്? കാരണം പുരുഷന്മാരും സ്ത്രീകളും എഴുന്നേറ്റ് അവരുടെ കണ്ണുകളെ ഉയർത്തി വളരെ ദൂരേക്ക് നോക്കുന്നതിനാലാണ്. ലേഖകൻ പെന്തക്കോസ്ത് ജനങ്ങളെ അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓ, തീർച്ചയായും അവൻ പറയുന്നു, അവരിൽപ്പെട്ട ചിലർ പരിഷ്കരണവാദികളായും മറ്റും തീർന്നിരിക്കുന്നു. എന്നാൽ മെത്തോഡിസ്റ്റിന്റെ ആരാധന ഒരു മതവിശ്വാസമാണ്. അവർ ദൈവത്തെ ഒരു മതവിശ്വാസത്താൽ ആരാധിക്കുന്നു. ബാപ്റ്റിസ്റ്റുകളും പ്രസ്ബിറ്റേറിയനുകളും അതുതന്നെ ചെയ്യുന്നു. എന്നാൽ പെന്തക്കോസ്തുകൾ അവന്റെ ബൈബിളിനാൽ ആരാധിക്കുന്നു. വിശ്വാസത്താൽ നാം വാഗ്ദാനത്തെ കാണുന്നു. അവരെത്രമാത്രം വെറുക്കപ്പെട്ടാലും കാര്യമില്ല. ഞാൻ എന്റെ വശത്തെ അവരോടൊപ്പം എടുക്കും. ഞാനിപ്പോഴും അവരിലൊരാളാകുന്നു. ഇസ്രായേലിനോട് ചെയ്തതുപോലെ അവരുടെ ഉയർച്ച താഴ്ചകളിൽ അവരെ പരിഹസിക്കുന്നു എന്നിരിക്കലും മലയുടെ വശത്തുണ്ടായിരുന്ന കള്ളപ്രവാചകനായ ബലയാം, അവൻ ദൈവം അനുഗ്രഹിച്ചിരുന്നവരെ ശപിക്കാൻ ശ്രമിച്ചവനാണ്. അവന്റെ വശത്ത് നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ ക്യാമ്പിൽ ഒരു അടിക്കപ്പെട്ട പാറ, രക്തമംഗലമായ ബലിയും ഒരു അഗ്നിസ്തംഭവും ഉണ്ടായിരുന്നു. അവർ ഏതവസ്ഥയിലായിരുന്നു എന്നത് കാര്യമല്ല, അതവരെ ഒരു വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. അവർ അതിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു. കാരണം അവർ വിശ്വാസത്താൽ നടന്നിരുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട ജനങ്ങളായിരുന്നു. അവർ ഒരു വിഭാഗീയസഭ അല്ലാതിരുന്നിട്ടും അവർ ചുറ്റുമായി അലഞ്ഞു തിരിയുന്നവരായിരുന്നു. അങ്ങനെ തന്നെയാണ് ദൈവത്തിന് ജനങ്ങളും. എന്നാൽ എന്റെ വഴിയെ ഞാൻ അവരോടൊപ്പം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വ്യൂഹവുമായി ചേരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വിഭാഗീയ സഭയിലേക്കല്ല, എന്നാൽ അവരുടെ ചുറ്റുമുള്ള ദൈവത്തിന്റെ നിത്യാത്മാ വസ്തുക്കളുമായി കൂട്ടായ്മ ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് വിശ്വാസത്താൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകമാകുന്നു. അതേ മനോഭാവത്തോടുകൂടി ആയിരിക്കാൻ ദൈവം എപ്പോഴും എന്നെ സഹായിക്കട്ടെ. ശ്രദ്ധിക്കൂ, അവർ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊഴുത്ത മാടിനായുള്ള സാധ്യതകളുള്ളതായി ലോത്ത് കണ്ടെന്ന് നാം കണ്ടിരുന്നു. ഒരു വീർത്ത പോക്കറ്റ് ബുക്കിന്റെ അവസരമുണ്ടാകുമോ എന്നാണ് അനേകർ നോക്കുന്നത്. സമൂഹത്തിൽ ഒരു നല്ല നിലവാരം ലഭിക്കുമോ എന്നാണ് അനേകർ നോക്കുന്നത്. ഒരൽപ്പമധികം ഡോളറുകളുള്ള സാധ്യത ഉണ്ടല്ലോ എന്നാണ് അവൻ കണ്ടത്. പട്ടണത്തിലെ മേയറാകാനുള്ള ഒരു അവസരമുണ്ടല്ലോ എന്നാണ് അവൻ കണ്ടത്. ഒരപരിചിതനായി ഒരു വളരെ നല്ല വ്യക്തിയുമായിരുന്നതിനാൽ അവൻ അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ പട്ടണത്തിന്റെ ഏറ്റവും ഉന്നത വ്യക്തിയായി തീർന്നു വരാം. അവൻ ആ സാധ്യത കണ്ടു, കാരണം അവയെല്ലാം അവരുടെ മുന്നിലിട്ടിരുന്നു. എന്നാൽ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്ന ആ അഗ്നിയെ അവൻ കണ്ടില്ല. ആ ദേശം മുഴുവനും പാപം നിറഞ്ഞിരിക്കുന്നു എന്നും ദൈവം അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്നും അവൻ സ്വയമായി അനുരഞ്ജനം ചെയ്ത് കണ്ടുപിടിച്ചില്ല. അതുപോലെ തന്നെ ഇന്നും ജനങ്ങൾ തങ്ങളെ തന്നെ അനുരഞ്ജനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളാണോ? ഞാൻ ചോദിക്കും, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? അവർ പറയും, ഞാനൊരു അമേരിക്കക്കാരനാണ്. അതൊരു കാക്ക അവനൊരു തവളയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നതിലും അധികമായിട്ടൊന്നുമില്ല. അതിനിതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. അവളെ നശിപ്പിക്കാൻ പോകുന്നു, കാരണം ദൈവം നീതിമാനാകുന്നു. സ്വയം തീരുമാനിക്കാൻ കഴിയും എന്നതിനാൽ അമേരിക്ക അവളുടെ പാപവുമായി കടന്നുകൂടുമെങ്കിൽ, അവൻ അതുമായി നമ്മെ കടന്നു അനുവദിക്കുമെങ്കിൽ, വിശുദ്ധനായ ദൈവം സൊദോം ഗൊമോറയെ അവരുടെ പാപത്തിന്റെ കാരണത്താൽ അവരെ കത്തിയെരിയിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഉയർപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ അനീതിയുള്ള പ്രവൃത്തികളുമായി അവൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കടക്കാൻ അനുവദിക്കുമെങ്കിൽ, മറ്റൊരവസരം കൊടുക്കുന്നതിനായി അവൻ അനന്യാസിനെയും സഫീറയും ഉയർപ്പിക്കേണ്ടി വരും. അവന് തീർച്ചയായും ചെയ്യണം. എന്നാൽ അവൻ നീതിമാനാണ്. അനന്യാസ് തന്റെ പണത്തെ കണ്ടു, പത്രോസ് ക്രിസ്തുവിനെ കണ്ടു. ഓ, എന്റെ ലോത്തിന് തന്റെ കുട്ടികളുടെ നാശം ആ ദേശത്ത് കാണാൻ കഴിഞ്ഞില്ല. ഇന്നും നിങ്ങൾ അനേകർ പണ്ടത്തെ മതവിശ്വാസങ്ങളെയും മറ്റുള്ളവയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. യുവാക്കളിൽ ഉണ്ടാകുന്ന കുറ്റവാസനയും നിങ്ങളുടെ കുട്ടികളുടെ നശീകരണവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മകൾ ഒരു വേശ്യ വീട്ടിലാണെന്ന് നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ മകൻ മദ്യപിക്കുകയോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചീട്ടുകളി മേശയിലായിരിക്കുന്നു എന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം അവൾ നന്നായി ഭോഷിക്കപ്പെടുന്നു. പാപം തൊടുക പോലുമില്ല. അവൻ നോക്കിയപ്പോൾ സകല സൊസൈറ്റികളുടെയും അധ്യക്ഷയായിരുന്ന അവന്റെ ഭാര്യ ഒരു ഉപ്പുതൂണായിത്തീരും എന്നവന് കാണാനായില്ല. തന്റെ ജീവനായി അടുത്തവിടെയുമുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് രക്ഷപ്പെടാനായി ഒരു ചെറിയ അവസരം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നവന് കാണാൻ സാധിച്ചില്ല. അവനത് കാണാൻ സാധിച്ചില്ല, കാരണം അവന്റെ മുന്നിൽ എന്താണോ കാണാൻ സാധിച്ചിരുന്നത് അത് മാത്രമേ അവൻ കണ്ടിരുന്നുള്ളൂ. എന്നാൽ അബ്രഹാം അവൻ ആ ജലപുഷ്ടിയുടെ ദേശത്തെ ശ്രദ്ധിച്ചില്ല, കാരണം അവന്റെ കണ്ണുകൾ ഉയർത്തി അടുത്ത ദിവസത്തെ നോക്കി. അവൻ എല്ലാത്തിനെയും അവകാശപ്പെടുത്തുവാൻ പോകുന്നുണ്ടായിരുന്നു. ഇന്നത്തെ യഥാർത്ഥമായ ക്രിസ്ത്യാനിയും അവന്റെ കണ്ണുകൾ ഉയർത്തി ക്രിസ്തുവിന്റെ വാഗ്ദാനത്തെ കാണുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ സകലത്തെയും കൈവശമാക്കും, അവർ ഭൂമിയെ കൈവശമാക്കും. യഥാർത്ഥ ക്രിസ്ത്യാനിയും വിശ്വാസത്താൽ മുകളിലേക്ക് നോക്കിയത് കാണുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള എന്തും അവനെ വിളിച്ചുകൊള്ളുക. അവൻ തന്റെ കണ്ണുകളെ ഉയർത്തിയിരിക്കുന്നു. അവൻ അത് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം, ദേശത്തിലെല്ലായിടത്തും കൂടെ നടന്നുകൊള്ളുക, അതെല്ലാം നിന്റേതാകും. വിശ്വാസത്താൽ അബ്രഹാം അത് ചെയ്തു. അതേ വിശ്വാസം തന്നെ മോശയ്ക്കുമുണ്ടായിരുന്നു. ഇതെഴുതിയിരുന്നത് ഒരു വിവരണം നൽകുന്ന ആളാണ്. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇത് ഏറ്റവും നല്ല വാക്കുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് മോശെ ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും നല്ലതിനെടുത്തു, അതിനെ ത്രാസിന്റെ ഒരു തട്ടിലും മതത്തിന്റെ ഏറ്റവും ചീത്തയായതിനെ ത്രാസിന്റെ മറ്റേ തട്ടിലുമിട്ടു. മതത്തിന്റെ ഏറ്റവും ചീത്തയായത് ലോകത്തിന്റെ ഏറ്റവും നല്ലതിനേക്കാൾ തൂക്കത്തിൽ മുന്നിട്ടു നിന്നു. അങ്ങനെ തന്നെ ഇന്നും, അതായത് നമ്മെ എന്തെങ്കിലും പറഞ്ഞു വിളിക്കുന്നു എങ്കിൽ നമ്മെ അങ്ങനെ തന്നെ വിളിക്കട്ടെ. മതഭ്രാന്തൻ, ദിവ്യ രോഗസൗഖ്യക്കാരൻ, അതല്ല വിശുദ്ധ ഉരുളുകാരൻ, അതുമല്ലെങ്കിൽ അവർ എന്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായിക്കൊള്ളട്ടെ. ഏറ്റവും മോശമായിരിക്കുന്ന നാം ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലതിനേക്കാൾ തൂക്കത്തിൽ മുന്നിട്ട് നിൽക്കും. പഴഞ്ചൻ, മതഭ്രാന്തൻ, ചിന്താക്കുഴപ്പമുള്ള വയസ്സൻ എന്ന് വിളിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പിശാച് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലതിനേക്കാൾ അത് തൂക്കത്തിൽ മുന്നിട്ട് നിൽക്കും. അത് ഏറ്റവും നന്നായി ചെയ്യും. മോശെ ക്രിസ്തുവിന്റെ നിന്നയെ അധികം നനമെന്നണി. അവൻ ക്രിസ്തുവിനെ മുൻകണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനെ കുറിച്ചവൻ പ്രബലവും പ്രേരണാജനകവുമായ ചില വാക്കുകൾ പറഞ്ഞു. നോക്കൂ, നിങ്ങളുടെ കർത്താവായ ദൈവം എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ അറിഞ്ഞിരുന്നു, അവനവനെ മുൻകൂട്ടി കണ്ടിരുന്നിട്ട് ലോകത്തിന്റെ പകിട്ടുകളെക്കാൾ അവന്റെ നന്നയെ വലിയ ധനമെന്നവൻ എണ്ണി. ക്രിസ്തീയ സുഹൃത്തെ, ഇന്ന് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ? വിശ്വാസത്താൽ ലോകത്തിനെല്ലാ പകിട്ടും പ്രശസ്തിയും അത് വാഗ്ദത്തം ചെയ്തത് ആരാണെന്നവനെ നാം കാണുന്നു. ഇന്നത്തെ സഭയുടെ ഏറ്റവും ചീത്തയായത് പിശാച് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്ന സകലത്തിനേക്കാളും അതിന്റെ ഈ അവസ്ഥയിലും അത് തൂക്കത്തിൽ മുന്നിട്ട് നിൽക്കും. നാം കീറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നെങ്കിലോ, നാം കഷണങ്ങളായി ഉടഞ്ഞു പോയിരിക്കുന്നെങ്കിലോ, വിഭാഗീയ സഭകളാലും മതഭ്രാന്തുകളാലും നാം ആശയക്കുഴപ്പത്തിലായിട്ട് ഉടഞ്ഞു പോയിരിക്കുന്നെങ്കിലോ, പിശാച് നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുന്നതിനേക്കാൾ അത് തൂക്കത്തിൽ മുന്നിട്ട് നിൽക്കും. തീർച്ചയാകുന്നു, മിസ്രായീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ അവൻ ക്രിസ്തുവിലുള്ള നിന്ന വലിയ ധനമെന്നണി. അപ്പോൾ അവനെന്തോ ചിലത് ചെയ്യാനുണ്ടായിരുന്നു. അവൻ മിസ്രായീമിനെ മറന്നു കളഞ്ഞു. ഓ, ഞാൻ ആ പദത്തെ ഇഷ്ടപ്പെടുന്നു. അവൻ മിസ്രായീമിനെ പാടെ ഉപേക്ഷിച്ചു കളഞ്ഞു. നോക്കൂ, അവനും അതേ ജനാലയിലൂടെ തന്നെയാണ് നോക്കിയിരുന്നത്. എന്നാൽ അവൻ ഫെറവോനിൽ നിന്നും വ്യത്യസ്തമായ വിധത്തിൽ നോക്കി. ഫെറവോൻ തന്റെ അവസാനം കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഫെറവോൻ തന്റെ ദേശം മുങ്ങി താഴുന്നത് കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? മോശെ അത് കണ്ടു. എങ്ങനെ? ശാസ്ത്രത്താലോ? വിശ്വാസത്താൽ മോശെ അത് കണ്ടു. അവൻ ചെയ്തിരുന്ന സകലതും വിശ്വാസത്താലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിനോട് 400 വർഷം കഴിയുമ്പോൾ അവൻ ചെയ്യുമെന്ന്, അവൻ ഈ രാജ്യത്ത് സന്ദർശിച്ചു അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. വിശ്വാസത്താൽ ദൈവം പറഞ്ഞിരുന്ന വചനത്തെ അവൻ സ്വയം അറിയുകയും വിശ്വാസമുണ്ടായിട്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നായകനാൽ അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അവൻ അവിടെ ആയിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ചെളിക്കുണ്ടുകളിൽ ഒരു മണ്ണ് കുഴയ്ക്കുന്നവനായി അവൻ തന്റെ സ്ഥാനത്തെ എടുത്തിട്ട് ക്രിസ്തുവിനെ നിന്നേ മിസ്രായീമിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ ധനമെന്നണ്ണി. അവനെടുത്തു, എനിക്കതിനോട് സഹാനുഭൂതി തോന്നുന്നു എന്നല്ല അവൻ പറഞ്ഞിരുന്നത്. അവൻ അവരുടെ സ്ഥാനത്തെ എടുത്തുകൊണ്ട് അവരോടൊപ്പം പോയി. മഹത്വം, അവൻ അവരുടെ സ്ഥാനമെടുത്തു. നമ്മളും അവരോടൊപ്പം പോയി. പ്രേരണയാൽ ആ എഴുത്തുകാരൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. കർത്താവിന് നിന്ദിക്കപ്പെട്ട ചെറിയ കൂട്ടരോടൊത്ത് ഞാൻ എന്റെ വഴിയെടുക്കും. ഞാൻ യേശുവുമൊത്ത് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാനതുമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ കനാൻ ദേശത്തിന്റെ വഴിയിലാകുന്നു. തീർച്ച. മോശെ അത് ചെയ്തില്ലായിരുന്നു എങ്കിൽ എന്നൊരുവനിങ്ങനെ പറഞ്ഞു. അവൻ ഫെറവോന്റെ പുത്രനായിരുന്നു. ലോകത്തിന്റെ പകിട്ടുണ്ടായിരുന്നപ്പോൾ തന്നെ അവൻ ഫെറവോന്റെ പുത്രൻ ആയിരുന്നതിനേക്കാൾ അബ്രഹാമിന്റെ ഒരു പുത്രനായിരുന്നു. രാജാവായ ഫെറവോന്റെ പുത്രൻ ആയിരിക്കുന്നതിനേക്കാൾ ആ നിരസിക്കപ്പെട്ട അബ്രഹാമിന്റെ ഒരു പുത്രനായിരിക്കുക. ഈ മഹത്തായ അമേരിക്കൻ ഐക്യനാടിന്റെ പ്രസിഡന്റായോ ഒരു എൽവിസ് പ്രസ്ലിയോ ഒരു പാറ്റ് ബൂണായോ അതുമല്ലെങ്കിൽ നിങ്ങളായിത്തീരാൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കുന്നതിനേക്കാളും കൂടുതലായി കർത്താവായ യേശുവിന്റെ ഒരു മകനായി അവന്റെ കൂട്ടുദാസനായി ഈ ലോകം നിരസിച്ചിരിക്കുന്ന ജനങ്ങളോടൊപ്പം എന്റെ സ്ഥാനത്തെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്റെ വഴിയെടുക്കും. ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് അവരുടേതായ വഴിയെടുക്കേണ്ടതുണ്ട്. ഒരു മേരി പിക്ഫോർഡിന്റെയോ ഏതെങ്കിലും വലിയ സിനിമാ നടിയുടെയോ ഒരു പകിട്ടാർന്ന പെൺകുട്ടിയോ ആയിത്തീരുന്നതിന് പകരം നിങ്ങളുടെ സ്ഥാനത്തെ കർത്താവിന് നിന്ദിക്കപ്പെട്ട ചെറിയ കൂട്ടരുമായി എടുക്കുക. ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയായോ ഹോളിവുഡിലെ ഒരു സിനിമാ സ്റ്റാറോ ആകുന്നതിനേക്കാൾ ഞാൻ പുൽപ്പറ്റിലെ ഒരു പ്രാസംഗികനായിരുന്നു. ക്രിസ്തുവിന്റെ പരിമിതികളിൽ ഒതുങ്ങാത്ത ധനത്തെപ്പറ്റി പ്രസംഗിക്കും. എനിക്ക് അപര്യാപ്തമായ ആഹാരം ലഭിച്ചിട്ട് ഇരക്കേണ്ടതായോ അതല്ല. എനിക്കെന്തു ചെയ്യേണ്ടി വന്നാലും ഞാൻ കർത്താവിന് ജനങ്ങളുമായി എന്റെ വഴിയെടുക്കും. വിശ്വാസത്താൽ ഞാനതെടുക്കും. എനിക്ക് അനേക അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയാൽ ഞാൻ ഇപ്പോഴും വിശ്വാസത്തിലായിരിക്കുന്നു. വിശ്വാസത്താൽ അത് അകലെയായി എനിക്ക് കാണാനാകുന്നു. നമ്മുടെ പിതാവ് വഴിയിൽ നമുക്കായി കാത്തു നിൽക്കുന്നു. അവിടെ നമുക്കായിട്ടൊരു വാസസ്ഥലമൊരുക്കുന്നു. താങ്കളുടെ വീടിനെ ആ പള്ളിയായി മാറ്റിയെന്തിനാണ്? $25,000 ആ വീടിനെ ആ പഴയതും കാഴ്ചയ്ക്ക് അസംബന്ധവുമാക്കിയപ്പോൾ എന്ത് കിട്ടി എന്ന് കഴിഞ്ഞ ദിവസം ആദായ നികുതിയിലെ ഒരാളിനോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അത് ഞാനല്ല, സഭയാണത് ചെയ്തത്. അതവിടെയുള്ള ജനങ്ങളാകുന്നു. എനിക്ക് ലോകത്തിലുള്ള വസ്തുവകകളൊന്നുമില്ല. ഞാൻ എടുത്ത ഓരോ ചെല്ലിക്കാശം ഈ പള്ളിയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിന്റെ വസ്തുക്കളിലല്ല, എന്റെ വിശ്വാസം ദൈവത്തിലാണ്. എന്റെ വേഷം കെട്ടിലെല്ലാം മുകളിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ദൈവവുമായി നേരെയാണെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സത്യമാണ്. അതാണ് നിങ്ങൾ നാം വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. നാം വിശ്വാസത്താൽ ദൈവത്തെ വിശ്വസിക്കുന്നു. മോശെ അവനൊരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നു. അത് ചെയ്തതിനു ശേഷം, ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം അവന് വിശ്വാസത്തിന് യുദ്ധം നടത്തണമായിരുന്നു. പിന്നെ അവൻ രാജാവിന്റെ കോപത്തെ ഭയപ്പെട്ടില്ല. ഇപ്പോൾ മാനുഷികമായിരുന്നെങ്കിൽ അവൻ ആ കോപത്തെ നേരിടേണ്ട ഒരു അവകാശമുണ്ടായിരുന്നു. രാജാവിന്റെ കോപത്തെ ഭയക്കണം എന്ന ഒരു അവകാശം അവനുണ്ടായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. അവനത് ചെയ്തില്ല കാരണം അവനൊരു ജോലി ചെയ്യാനുണ്ടായിരുന്നു. അവൻ തന്റെ കർത്തവ്യത്തിന്റെ വഴിയിലായിരുന്നു. അതിനെപ്പറ്റി രാജാവ് എന്തു പറയുന്നു എന്നവൻ കാര്യമാക്കിയില്ല. അവൻ തന്റെ വഴിയെ അങ്ങനെ തന്നെ എടുത്തു. ഇപ്പോൾ ഫറവോൻ തന്റെ തോൽവി തീർച്ചയായി എന്ന് കണ്ടപ്പോൾ അവൻ മോശയും മക്കളെയും വിടാൻ ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ശരി, ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് അവിടേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ചോളൂ. ആ വിധത്തിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഓ, നിനക്ക് മതഭക്തിയോടിരിക്കാമല്ലോ, പിന്നെന്താ പോയി ഏതെങ്കിലും ഒരു സഭയിൽ അംഗമാകാത്തത്? നിനക്ക് ഇതൊന്നും തന്നെ ചെയ്യേണ്ടി വരികയില്ല. ആ ഭാര്യ പറഞ്ഞു, ഭർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ കയ്യിൽ മൈലാഞ്ചിയോ നഖങ്ങളിൽ ചായം പൂശുകയോ ലിപ്സ്റ്റിക്കോ മറ്റു ചപ്പു ചവറുകളൊന്നും ഉപയോഗിക്കില്ല. ഇതിലെ ഒന്നും ഇനി മുതൽ ഉപയോഗിക്കില്ല. സൊസൈറ്റി പരമായ ഒന്നും തന്നെ ഇനി മുതൽ ചെയ്യില്ല. ഞാൻ അതിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഞാൻ ഒരു സമയം വചനം വായിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എടുക്കും. ഇപ്പോൾ നോക്കൂ പ്രിയ, നിങ്ങൾ ഭക്തി പരവശരാണ് എന്നിരിക്കാം എന്നത് ശരി തന്നെ. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടേക്ക് പോകുന്നത് നിങ്ങളായിരിക്കുന്നത് തെറ്റായ സഭയിലാണ്. ഇല്ല, നിങ്ങൾ ശരിയായ ഇടത്തല്ല, നിങ്ങൾ ശരിയായ ഒന്നിലാകേണ്ടതുണ്ട്. അത് നിങ്ങളോട് പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി തന്നെ നിന്നുകൊള്ളുക. തിരുവചനങ്ങളെ തിരഞ്ഞു നോക്കി അത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കുക. ഓ, പറയും, ഇവിടേക്ക് പോകുക, അവർക്കതില്ല, അവർക്കത് അവിടെ ചെയ്യേണ്ടതില്ല. കാണുന്നോ, ഇവിടെ അവർ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ രീതി. അതുവരെ മാത്രം പോകുന്നു. എന്നാൽ നിങ്ങൾ ദേശം വിട്ട് പുറത്തു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആ വിധത്തിലാണ് പിശാച് ചെയ്യുന്നത്. നിങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും പുറത്തു വരാനായി അവൻ ഇഷ്ടപ്പെടുന്നില്ല. ലോകത്തെ സഭയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞ ദിവസം റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ റേഡിയോ ട്യൂൺ ചെയ്തു. അതിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ഞാൻ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നു. ആ പാട്ട് ഏകദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അത് തീർത്തും ഒരു മതഭക്തിയുള്ള പാട്ടാണോ അല്ലയോ എന്ന് പറയും മുമ്പേ ദൈവത്തിന്റേതായ കാര്യങ്ങളെ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് പിശാച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഞാൻ കേട്ടു. നിങ്ങൾക്കത് ചെയ്യാനാകില്ല. ദൈവം കൃപാലുവായിരിക്കട്ടെ. എൽവിസ് പ്രസ്ലി വളരെ നല്ല മതഭക്തിയുള്ള ഗാനങ്ങളാൽ എത്രമാത്രം ആൽബം രചിച്ചെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവനപ്പോഴും പിശാച് ബാധിച്ചിരിക്കുന്നു. എനിക്കറിയാവുന്ന എല്ലാ വ്യവഹാരങ്ങളാലും ഈ ലോകത്തിലെ അനേക മക്കളെ അവൻ നരകത്തിലേക്ക് അയക്കുന്നു. പാറ്റ് ബൂണും മറ്റുള്ളവരും അവൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എൽവിസ് പ്രസ്ലി ഒരു പെന്തക്കോസ്തുകാരനാകുന്നു. അവർ മനുഷ്യരൂപങ്ങളിലുള്ള ഇസ്കരിയോ തുയ്യദാസുകളാകുന്നു. ദൈവത്തിന്റെ ഉന്നതമായ കാര്യങ്ങളെ പിശാച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനാൽ അവയെ ഇവിടെ താഴെയുള്ള കാര്യങ്ങളുമായി കൂട്ടിക്കലർത്താൻ കഴിയുന്നു. ജനങ്ങൾ അവരെ മുകളിലേക്ക് ഇതിലേക്ക് നോക്കുന്നില്ല. അവർ ഇവിടെ മാത്രമാണ് നോക്കുന്നത് എന്നിട്ട് പറയും, അതെ, അതെല്ലാം ഒരുപോലെ തന്നെ. അത് ഒരുപോലെയല്ല. ദേശത്തൊന്നും പുറത്തു കടക്കുക. പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി പോകാം. നിങ്ങൾ പോകുകയും ദേശത്ത് വസിക്കുകയും ചെയ്യുക. തീർച്ചയായും അവർ തിരികെ വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം അതും പ്രാവർത്തികമായില്ലെന്ന് അവൻ കണ്ടപ്പോൾ അങ്ങനെ അവൻ വ്യത്യസ്തമായ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എവിടേക്ക് പോകണമെങ്കിലും പോയിക്കൊള്ളുക. എന്നാൽ നിങ്ങളുടെ എല്ലാ ഭാര്യമാരെയും നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളെയും നിങ്ങളുടെ എല്ലാ കന്നുകാലികളെയും ഇവിടേക്ക് തന്നെ തിരികെ വരാൻ തക്കവണ്ണം വിട്ടയച്ചു പോകണം. നിങ്ങൾ അവയെ ഇവിടെ വിട്ടയച്ചു പോകണം. നിങ്ങൾ പുറപ്പെട്ടു പോയിക്കൊള്ളുക. കാരണം അവരുടെ അവകാശങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. അതവരെ തിരികെ വരാനായി പ്രലോഭിപ്പിക്കും. അതുതന്നെയാണ് പിശാച് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിട്ടുവരാൻ തുടങ്ങുന്ന ഉടൻ തന്നെ ലോകത്തിന് ചില കാര്യങ്ങളും നിങ്ങളെ തൂങ്ങിപ്പിടിച്ചു കിടക്കുന്നു. നിങ്ങളെപ്പോഴും പുകവലിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ മദ്യപിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ ലോകക്കാരെ പോലെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കും. അതെല്ലാം പിശാച് ആഗ്രഹിക്കുന്നു എന്നതിന് സമം തന്നെ. പിന്മാറ്റത്തെക്കുറിച്ച് ഞാൻ വളരെയേറെ കേൾക്കുന്നു. അവർ അത്രയും പിന്മാറ്റത്തിലാണെന്ന് അവർക്ക് ഏത് വിധമാണോ തോന്നുന്നത്, അവർ അത്രയ്ക്കും പിന്മാറ്റത്തിലല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ മിസ്രായീമിലേക്ക് തിരികെ വരാനുള്ള പ്രലോഭനത്തിനായി അവർ കൈവശം വെച്ചിരിക്കേണ്ട വളരെയേറെ സാധനങ്ങളെ അവിടെ വിട്ടയച്ചു പോന്നിരിക്കുന്നു. അത്ര തന്നെ, അവർ പിന്മാറിപ്പോയി എന്നവർ പറയുന്നത് അതല്ല. നിങ്ങൾ അവിടെ ലോകത്ത് അനേക കാര്യങ്ങളെ വിട്ടുപോന്നിരിക്കുന്നു. അതാണ് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നത്. സഹോദര, ഞാൻ നിങ്ങളോട് പറയട്ടെ, അർദ്ധരാത്രിയിൽ ഇസ്രായേൽ തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അവർക്ക് ഈ ലോകപ്രകാരം ഉണ്ടായിരുന്നതെല്ലാം കെട്ടിപ്പെറുക്കി എടുത്തിട്ടാണ് പോകാൻ തയ്യാറെടുത്തത്. അങ്ങനെയുള്ള ഉണർവ് ദൈവം നമുക്കയക്കട്ടെ. നാം സകലത്തെയും കെട്ടിപ്പെറുക്കിയെടുത്ത് പോകാനായി തയ്യാറെടുക്കാം. അർദ്ധരാത്രിയുടെ വിളി ഒരു വരവനെ കുറിച്ചാണ്. അവനെതിരേൽപ്പാൻ പുറപ്പെട്ടു ചെലുവൻ. നിങ്ങൾ സകലതും കെട്ടിപ്പെറുക്കിയെടുക്കുന്നതാണ് നല്ലത്. നിങ്ങളെ ഈ ലോകത്തേക്ക് തിരികെ പ്രലോഭിപ്പിക്കുന്ന താഴേക്ക് നാരുകളാൽ വലിച്ചിടുന്ന ഒന്നുമില്ലാതിരുന്നാൽ വളരെ നല്ലത്. കെട്ടിപ്പെടുക്കുക. നമുക്ക് തയ്യാറെടുപ്പ് നടത്താം. നാം പോകാൻ പോകുന്നു. എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം. ഫറവോൻ അർദ്ധരാത്രിയായപ്പോൾ അത്രയേറെ ഉത്തേജിതനായിട്ട് അവൻ പറഞ്ഞു, പുറത്തു പോകൂ, പുറപ്പെട്ടു പോകൂ, വെച്ചോണ്ടേയിരിക്കൂ, നിങ്ങൾക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകൂ എന്ന് പറയുവോളം അവർ ദൈവത്തോട് അത്രയേറെ സത്യസന്ധരായിരുന്നു. പിശാചിന് മനുഷ്യനോട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഒരുവന് ദൈവത്തോട് അത്രയേറെ അടുത്ത് ജീവിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി ആനന്ദിക്കുന്നു. വിശ്വാസത്താൽ അവൻ ആ വാഗ്ദാനം കണ്ടു. മണ്ണ് കുഴയ്ക്കുന്നവനോ അതല്ല മണ്ണ് കുഴയ്ക്കാത്തവനോ, അവൻ കർത്താവിന് നിന്ദിക്കപ്പെട്ട ചെറിയ കൂട്ടരോടത്ത് തന്റെ വഴിയെടുത്തു. ഫറവോൻ പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് ഇവിടം വിട്ടു പോകുക, എനിക്ക് നിങ്ങളോട് എന്തു ചെയ്യണമെന്നറിയില്ല. വിശ്വാസത്താൽ അവൻ ദൈവത്തോട് അത്രയേറെ സത്യസന്ധനായിരുന്നു. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ വിശ്വാസം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. വിശ്വാസത്താൽ നാം അവനെ കാണുന്നു. നമ്മുടെ സമയം തീർന്നിരിക്കുന്നു, സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ വിശ്വാസത്താൽ ഇന്ന് രാവിലെ നേരം നിങ്ങളുടെ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തു. നിങ്ങളുടെ ചുറ്റിനും ഈ നൂതന ലോകത്ത് എന്താണുള്ള നോക്കാതെ ആ വാഗ്ദാനം നൽകിയവനെ നോക്കിക്കാണുക. ബൈബിളി പ്രകാരം പറയുന്നു, ഇപ്പോൾ നാം സകലതും പരിപൂർണമാക്കപ്പെട്ടതായി കാണുന്നില്ല, എന്നാൽ നാം യേശുവിനെയാണ് നോക്കുന്നത്. ഇന്നു രാവിലെ നേരം നിങ്ങൾ അവനിലേക്ക് നോക്കുമെങ്കിൽ നിങ്ങളുടെ വഴികളും മാറ്റപ്പെട്ടിരിക്കും. ഒരു നിമിഷം ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സന്ദേശത്തോട് കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കേണ്ട വരട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കൂ, നിങ്ങളിപ്പോഴും ലോകത്തിലുള്ള കാര്യങ്ങളിലേക്കാണോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വിശ്വാസത്താൽ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയുന്നോ? ഈ ലോക സമൂഹത്തിൽ നിങ്ങളുടെ നിലവാരം എന്താണ്? നിങ്ങളുടെ സഭയുടെയും നിങ്ങളുടെ പ്രശസ്തിയിലേക്കുമാണോ നിങ്ങൾ നോക്കുന്നത്? അതല്ല, ധർമ്മി അധർമ്മികൾക്കായി ഒരു രക്തസാക്ഷിയെ പോലെ കാറ്റമനുഭവിച്ചിട്ട് ഉന്നതങ്ങളിൽ നിന്നും സിംഹാസനത്തിന്റെ വലത് ഭാഗത്തിരുത്തി വ്യസനപാത്രമായി തീർന്ന ആ യേശുവിനെയാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി അങ്ങ് വിദൂരതയിലെ ജീവവൃക്ഷത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? എങ്കിൽ ഈ ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും വൃക്ഷത്തെ ഉപേക്ഷിച്ചിട്ട് അവനെ സേവിക്കുക. ഞാൻ പ്രാർത്ഥിക്കും മുമ്പ് നിങ്ങളും ഓർക്കപ്പെടാനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഏതെങ്കിലും ഒരു അപേക്ഷയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കാട്ടിയാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നിങ്ങളുടെ എല്ലാവരുടെയും കൈ കാണുന്നു. നിങ്ങളൊരു പാപിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തി നോക്കുക. നിങ്ങൾ വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്കൊരു ചെറിയ കാര്യങ്ങളും അടിപിടിയും മറ്റുമുണ്ടെങ്കിലും അതെന്ത് വ്യത്യാസമുണ്ടാക്കുന്നത്? നിങ്ങൾ ഈ വരും ദിവസങ്ങളിൽ മരിക്കാൻ പോകുന്നു. ഏത് ദിവസമാകാം? ഒരു പക്ഷേ ഇന്നാകാം, നിങ്ങൾക്കതറിയില്ല. ഇപ്പോൾ മുതൽ ഒരു മണിക്കൂറിനകം നിങ്ങൾ നരകത്തിലേക്ക് പോയെന്നിരിക്കാം, അഥവാ നിങ്ങൾ സ്വർഗത്തിലുമാകാം. അതിനാൽ നിങ്ങളിപ്പോൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ശരിയല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, അതെ, എനിക്ക് അവളുമായി കടക്കാൻ സാധിച്ചില്ലെങ്കിൽ, എനിക്ക് അവനുമായി കടക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തൊന്നും കാര്യമല്ല. ജീവനെ തിരഞ്ഞെടുക്കുക, ജീവനെ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ടെന്നാൽ യേശു പറഞ്ഞു, ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ അകൃത്യങ്ങളെ തങ്ങളുടെ ഹൃദയം കൊണ്ട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോടും അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ട് നമുക്കതിനെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കെങ്കിലും വിരോധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പാപിയായാലും വിശുദ്ധനായാലും ശരി, നിങ്ങൾ നരകാഗ്നിയുടെ അപായത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. നിങ്ങൾ എന്ത് കാണുന്നു? നിങ്ങളുടെ ശത്രുവിനെയോ അതല്ല നിങ്ങളുടെ രക്ഷകനെയോ നിങ്ങൾ കാണുന്നത്? ഇന്ന് രാവിലെ നേരം നിങ്ങൾ എന്തിലേക്കാണ് നോക്കുന്നത്? നിങ്ങൾ രോഗിയാണെങ്കിലും നിങ്ങൾക്ക് സുഖമാകാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞെങ്കിലും നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ക്രൂശിങ്കിലേക്ക് എവിടെയാണോ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവെറ്റ് അവന്റെ അടിപ്പണതിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നതിലേക്ക് നോക്കുക. ഡോക്ടർ എന്ത് പറഞ്ഞു എന്നതിലേക്ക് നോക്കരുത്. അയാൾ ശാസ്ത്രം മുഖേന പ്രവർത്തിക്കുന്നു. വിശ്വാസം ദൈവത്തിന്റെയും ആത്മാവിന്റെയും തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ കൈകളെ ഉയർത്തിയിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി നമുക്കിപ്പോൾ ചിന്തിക്കാം. ദൈവം അവയെ കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിത്യനായ ദൈവമേ, ഇപ്പോൾ ഈ ആരാധനയുടെ ശാന്തതയിൽ സന്ദേശം പോയിക്കഴിഞ്ഞിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ വചനത്തിലെ ആ വിത്തുകളെ പാറപ്പുറത്ത് വീടാൻ അനുവദിക്കരുതേ. കർത്താവേ, ലോത്തിന്റേതുപോലെ ഈ ജീവിതത്തിന്റെ വിചാരങ്ങൾ അവയെ തടഞ്ഞു പുറത്താക്കിയേക്കാം. അവസാനം ഒരു പുറത്തെറിയുന്നത് മാത്രമായി അവശേഷിക്കുമെന്നതിനാൽ സന്ദേശത്തെ വിഘ്നങ്ങളുടെയോ മുള്ളുകളുടെയോ ഇടയിൽ വീഴാൻ അനുവദിക്കരുതേ. ഓ അനുഗ്രഹീതനായ ദൈവമേ, അതൊരു നല്ല ഫലഭൂഷ്ടമായ നിലത്ത് പശ്ചാത്താപബോധമുള്ള ഹൃദയത്തിൽ വീഴാൻ അനുവദിക്കണമേ. എന്റേതും കൂടെ കർത്താവേ, അതിനാൽ ഞങ്ങളെല്ലാവരും ദൈവം നോക്കുന്ന കണ്ണാടിയിലൂടെ നോക്കിയിട്ട് കർത്താവായ യേശുവിനെ നിരസിക്കപ്പെട്ട സഭയെ, നിരസിക്കപ്പെട്ട ജനങ്ങളെ, നിരസിക്കപ്പെട്ട വഴിയെ കാണാനിടയായിട്ട് ഞങ്ങൾ ആ മഹത്വമേറെ വഴിയിലൂടെ നടക്കാനിടയാകുമല്ലോ. മോശയെപ്പോലെ അവൻ എവിടേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നവൻ അറിയില്ലായിരുന്നു. ജനങ്ങൾ അവരെവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയില്ലായിരുന്നു. ഏത് വഴി പോകണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഓ കർത്താവായ ദൈവമേ, ഈ മനോഹര സ്തുതിഗീതം ആലപിക്കുന്ന നേരം വിശ്വാസത്താൽ അക്കരയുള്ള ദേശം ഞങ്ങൾ കാണുന്നു. ലോകം എന്തു പറയാൻ പോകുന്നെന്നോ അതെങ്ങനെ പോകുന്നെന്നോ ഇവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും ഇനിമേൽ ചിന്തിക്കാൻ പോകുന്നില്ല. അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അവർ അവരുടെ ആത്മാവ് എഴുന്നേറ്റുകൊണ്ട് അവർ പോകാനിടയാകട്ടെ. മോശെ ആ പ്രകാശത്തെ പിൻപറ്റി അതവനെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചു. അവനെവിടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയാതെ അവൻ പ്രകാശത്തോടൊപ്പം മാത്രം നടന്നുകൊണ്ട് ആ പ്രഭാതത്തെക്കാൾ വെണ്മയേറിയ ആ ദേശത്തിലേക്ക് പോയി. ഇവിടെയുള്ള അനേകർ സഭയോട് ചേർന്ന് തിരുവചനത്തിന്റെ പ്രകാശത്തിലും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും സഭയിൽ ആദ്യം ജനിച്ചതിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെട്ട് നടക്കാൻ ഇന്നു തന്നെ അനുവദിക്കണം കർത്താവെ. അവന്റെ മരണത്തിന്റെയും അടക്കത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അനുസരണത്തിനായി അവനെ സ്നാനത്താൽ സേവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ വസ്തുക്കൾക്ക് ചുറ്റുമായി ഒരുമിച്ച് നടക്കാനിടയാകട്ടെ. നിങ്ങൾ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർപ്പിൽ എന്നവന്റെ കൽപ്പനയെ സേവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. രോഗികൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യ രോഗ സൗഖ്യത്തിലൂടെ ഞങ്ങൾ അവനെ സേവിക്കാനിടയാകട്ടെ. ഏക ഹൃദയമുള്ളവരായി ദൈവത്തിന് ചുറ്റും കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് തിരുവത്താഴത്താൽ അപ്പം നുറുക്കിക്കൊണ്ട് ഞങ്ങൾ അവനെ സേവിക്കാനിടയാകട്ടെ. കർത്താവ് കാഴ്ചയിൽ വരും വരെ അവന്റെ എല്ലാ ദിവ്യ വസ്തുക്കൾക്കും ചുറ്റിനും ഞങ്ങൾ അവനെ സേവിക്കാനിടയാകട്ടെ. ഇതനുവദിക്കണം കർത്താവെ. അവയെല്ലാം ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ഇപ്പോൾ നാം നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ശാന്തമായി സാവധാനം നമുക്ക് ഈ പാട്ട് പാടാം. ഇത് ആരാധനയാണ്. സന്ദേശം കഴിഞ്ഞിരിക്കുന്നു. ആരും വിട്ടുപോകരുത്. വളരെ നിശബ്ദരായിരിക്കുക. നമുക്ക് ആരാധിക്കാം. സന്ദേശം തിരുത്തുന്നു. ഇപ്പോൾ വരെയും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പിന്നിലേക്ക് പോയി ചിന്തിച്ചു നോക്കുക. നിങ്ങളെ എന്തായിട്ടുളവാക്കി? നിങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നു? നിങ്ങളെ ഇന്ന് എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്നു എങ്കിൽ ഇന്നലെ എന്തോ ചെയ്തിരുന്നു, അത് നാളെ എന്തായിത്തീരും? അതിനെ ഇന്നു തന്നെ നേരെയാക്കുക. നാളെ നിങ്ങൾ സ്വതന്ത്രരായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ തികച്ചും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാനാകുന്നത്? വിശ്വാസത്താൽ ഞാനിപ്പോൾ സകലത് ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാനതിനെ ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ചു കളയുന്നു. ഒരു നാൾ ഞാൻ അവിടേക്ക് പോകാൻ പോകുന്നു. മാധുര്യതയോടെ താമസിക്കാതെ നാം ആ മനോഹര ദേശത്ത് കണ്ടുമുട്ടാനായി ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിലായി കർത്താവിനെ ആരാധിക്കുക. മാധുര്യതയിൽ താമസിക്കാതെ ആ നിരസിക്കപ്പെട്ട നാം സഭയിൽ കണ്ടുമുട്ടും. യാത്ര കഠിനമാണ്, എന്നാൽ നാം ഒരു നാൾ കണ്ടുമുട്ടും. മുകളിലെ നമ്മുടെ മഹാമനസ്കനായ പിതാവിങ്കൽ നാം നമ്മുടെ സ്തുതിയുടെ ശ്രദ്ധാഞ്ജലികളെ സമർപ്പിക്കും. അവന്റെ സ്നേഹത്തിന്റെ മഹത്തായ സമ്മാനം നമ്മുടെ ആ പരിശുദ്ധമായ അനുഗ്രഹങ്ങളും വിശ്വാസത്താൽ കർത്താവിന് നിന്ദിക്കപ്പെട്ട ആ ചെറിയ കൂട്ടരോടൊപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. മാധുര്യതയിൽ താമസിയാതെ ആ മനോഹര തീരത്ത് നാം കണ്ടുമുട്ടും. താമസിയാതെ മാധുര്യതയിൽ താമസിയാതെ ആ മാധുര്യ തീരത്ത് കണ്ടുമുട്ടും. അവിടെ ഒരു ദേശമുണ്ട്, അത് അവനെ ആരാധിക്കൂ. ഇത് ആരാധനയാകുന്നു. വിശ്വാസത്താൽ എനിക്ക് കാണാനാകുന്നു. വിശ്വാസത്താൽ ഞാൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഓ പിതാവ് കാത്തിരിക്കുന്നു. സഹോദരൻ ജോർജ് സഹോദരൻ സേവാൾ, എല്ലാ വിശുദ്ധരും അവിടെ കർത്താവിനുള്ള സകലതയും ഞാൻ കാണുന്നു. അവിടെ നമുക്കൊരു വാസസ്ഥലം. അതേ കർത്താവെ, ആ മനോഹര അവളുടെ ഡാഡി ഹോവാർഡ് എഡ്വേർഡ് വഴിയിൽ നിന്നും വളരെ മുമ്പ് എടുക്കപ്പെട്ട എല്ലാ പഴയവിശുദ്ധന്മാരായ സുഹൃത്തുക്കളും മാധുരിതിയിൽ അതേ കർത്താവെ താമസിയാതെ ആ മനോഹര തീരത്ത് നാം കണ്ടുമുട്ടും. ആ മനോഹര നാം ഗാനമാലപിക്കും. ഓ ദൈവമേ, അനുഗ്രഹീതമായ ആ സ്വരമാധുര്യമുള്ള ഗാനമാലപിക്കും. ദൈവത്തിന്റെ മഹത്വം, പിന്നൊരിക്കലും ദുഃഖിക്കയില്ല. ആ പൂർണ്ണ വിശ്രാമ ദേശത്ത് ഒരനുഗ്രഹങ്ങളുടെ നാട്ടിൽ ഒരു നെടുവീർപ്പ് പോലും കാണില്ല. മാധുര്യതയിൽ താമസിയാതെ ആ മനോഹര തീരത്ത് നാം കണ്ടുമുട്ടും.